بسم الله الرحمن الرحيم كذلك وقد أحطنا بما لديه خبرا ثم أتبع سببا حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكنني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكا وكان وعد ربي حقا
بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين وبعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദുൽഖർനൈൻ എന്ന സാലിഹായ ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചത്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മക്കള്ള വയസ്അലൂനക അൻ ദുൽഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ് വആതൈനഹു മിൻ കുല്ലി ഷൈഇൻ സബബ ഫഅത്ബ സബബ حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من امرنا يسرا ثم اتبع سببا حتى اذا بلغ مطلع الشمس وجدها تطلع على قوم لن نجعل لهم من دونها سترا അതുവരെ നമ്മൾ ഇവിടെ വിശദീകരിച്ചു. അതിൽ ആരാണ് ദുൽഖർനൈൻ? ആ വിഷയത്തിൽ ചരിത്രത്തിൽ പറയപ്പെട്ട പ്രബലമായ അഭിപ്രായങ്ങൾ, പിന്നെ അതിൽ കോറിഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈറസ് എന്ന് പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയും അതുമായി അദ്ദേഹത്തിൻ്റെ യാത്രകളുമായി ബന്ധപ്പെട്ടു ഉള്ള കുറേ വിവരങ്ങൾ, പണ്ഡിതന്മാർ പിന്നെ ആ വിഷയത്തിൽ ഉണർത്തിയ വീക്ഷണങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. പിന്നെ എന്തായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ ദുൽഖർനൈൻ്റെ പശ്ചിമ ഭാഗത്തേക്കുള്ള യാത്രയുടെ പ്രത്യേകതകൾ, അതേപോലെ തന്നെ പൗരസ്ത്യ ഭാഗത്തേക്ക് അദ്ദേഹം യാത്ര പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രത്യേകതകൾ, അതൊക്കെ നമ്മളിവിടെ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇവിടെ വിശദീകരിച്ചത്. അതിൽ ഹത്ത ഇദ ബലഗ മത്ലി അശംസ് വജദഹ തത്ലു അലാ ഖൗമിൻ ലൻ നജഅൽ ലഹും മിൻ ദൂനിഹ സിത്ര, അദ്ദേഹം പൗരസ്ത്യ ഭാഗത്തേക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാർഗം പിന്തുടർന്ന് പോയി. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നിടം അദ്ദേഹം ചെന്നെത്തി. സൂര്യൻ ഒരു ജനവിഭാഗത്തിന്മേൽ ഉദിക്കുന്നു, സൂര്യനും ആ ജനവിഭാഗങ്ങൾക്കും ഇടയിൽ എന്തില്ല, മറയില്ലാത്ത വിധമാണ് ആ ഉദയം. എന്തുകൊണ്ടാണ് ആ മറയില്ലാത്ത വിധം എന്ന് പറഞ്ഞത്? അതിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞ മൂന്ന് അഭിപ്രായങ്ങളും നമ്മളിവിടെ വിശദീകരിച്ചു. അപ്പൊ പടിഞ്ഞാറോട്ടുള്ള യാത്ര ദുൽഖർനൈൻ്റെ ഇത് കഴിഞ്ഞു, പിന്നെ കിഴക്ക് ഭാഗത്തേക്കുള്ള യാത്രയും കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ വളരെ ധീരോദാത്തമായ യാത്രയാണ്, ജിഹാദി യാത്രയാണ്, ഒരു നിപുണനായ ഭരണാധികാരിയുടെ യാത്രയാണ്, നീതിപൂർവമായ പെരുമാറ്റങ്ങളുടെ യാത്രയാണ്. മഹാത്ഭുതാണ് അത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കദാലിക് ഇസ്ലാം വഖദ് അഹത്ന ബിമാ ലദൈഹി ഖുബ്ര കദാലിക്, അതുപോലെയായിരുന്നു. അതുപോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? കദാലിക് അതുപോലെയായിരുന്നു അംറു ദിൽഖർനൈൻ, ദിൽഖർനൈനിന്റെ കാര്യം എന്നാണ് അവിടെ. എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്രയായ ദിൽഖർനൈൻ എന്തെല്ലാമാണ് അവിടെ കാഴ്ചവെച്ചത്, അതുപോലെ തന്നെയായിരുന്നു കിഴക്ക് ഭാഗത്തേക്ക് യാത്ര പോയപ്പോൾ ദുൽഖർനൈൻ കാഴ്ചവെച്ചത്. എന്ന് പറഞ്ഞാൽ അവിടെയും അദ്ദേഹം വിജയിച്ചടക്കി, നീതിപൂർവമായ ഭരണം കാഴ്ചവെച്ചു തുടങ്ങിയ വിഷയങ്ങൾ. കദാലിക് അല്ലെങ്കിൽ പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്രയായി, അവിടങ്ങളിൽ അദ്ദേഹം ജിഹാദ് നടത്തി, നീതിപൂർവമായ അവിടെ ഉണ്ടായിരുന്ന അക്രമ ഭരണത്തെ അദ്ദേഹം ഉന്മൂലനം ചെയ്തു, നീതിപൂർവമായ ഭരണം കാഴ്ചവെച്ചു, ജനങ്ങളെ അദ്ദേഹം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ വഹയിനനുസരിച്ച് കൈകാര്യം ചെയ്തു, ട്രീറ്റ് ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹം കിഴക്ക് ഭാഗത്തേക്കും സഞ്ചരിച്ചു, അവിടെയും അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ പടയോട്ടം നടത്തി, അതേപോലെ തന്നെ നീതിപൂർവമായ ഭരണം കാഴ്ചവെച്ചു. കദാലിക് ഇപ്പറയപ്പെട്ടതുപോലെയാണ് ആരുടെ കാര്യം? ദുൽഖർനൈനിയുടെ കാര്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന് ശേഷം വഖദ് അഹത്ന ബിമാ ലദൈഹി ഖുബ്ര, വഖദ് അഹത്ന ഖദ് എന്നാണ് അവിടെ തീർച്ചയായും, അഹത്ന അഹത്ന എന്നാണ് നാം വലയം ചെയ്തു, ബിമാ ലദൈഹി അഹത്ന എന്നാണ് നാം വലയം ചെയ്തു, ഖദ് അഹത്ന തീർച്ചയായും നാം വലയം ചെയ്തു. ഈ വാവ് ഇസ്തീനാഫിന്റെ വാക്ക്, ഖദ് അഹത്ന നാം തീർച്ചയായും വലയം ചെയ്തു, ബിമാ ലദൈഹി അദ്ദേഹത്തിന്റെ അടുക്കലുള്ളതിനെ. അവിടെ അഹത്ന എന്ന് പറഞ്ഞാല് അഹാത്തയാണ് ക്രിയ, അഹാത്തണ വലയം ചെയ്തു, അതാണ് അഹാത്ത ബി, അപ്പോഴാണ് വലയം ചെയ്തു എന്നുള്ള അർത്ഥം. അഹാത്ത ബി വല്ലാഹു മുഹീതും ബിൽ കാഫിരിൻ, മുഹീതും ബി അതാണ് പ്രൈസ് ആയിട്ടാണ് പ്രയോഗിക്കുക. മാ പിന്നെ ലദൈഹിയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ഖദ് തീർച്ചയായും അഹാത്ത ബി, ഫാഇൽ നാ എന്നുള്ളതാണ്. അപ്പൊ എന്ത് നാ എന്നുള്ളത് ചേർന്ന് വന്നപ്പോ അഹത്തുനായി അഹത്തിന. അപ്പോ ഇവിടെ ബാദിന് ശേഷമാണ് വന്നത്, ഈ ബാ ഈ അഹാത്തയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അഹാത്ത പിന്നെ ന, അതാണ് അഹത്തുന, നാം വലയം ചെയ്തു. വലയം ചെയ്തു എന്ന് അതിനർത്ഥം കിട്ടണമെങ്കിൽ ബാ വരണം അതിനോടൊപ്പം, അതാണ് ഈ ബാ. അപ്പൊ കത് അഹത്തുന ബി എന്നാണ് നാം വലയം ചെയ്തു. മാ ലദൈഹി, മാ മൗസൂലയാണ് യാതൊന്ന്, ലതൈഹി എന്നാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ള, അദ്ദേഹത്തിന്റെ അടുക്കലുള്ള. ലത എന്ന് പറഞ്ഞാൽ ഇന്ദർത്ഥം, ഇന്ദഹു എന്നുള്ള അർത്ഥം. അപ്പൊ ഖദ് അഹത്ന മാ ലദൈഹി എന്ന് പറഞ്ഞാൽ ഖദ് അഹത്ന മാ ഇന്ദഹു, അദ്ദേഹത്തിന്റെ അടുക്കലുള്ളതിനെ നാം വലയം ചെയ്തു. എങ്ങനെ വലയം ചെയ്തു? ഖുബ്റൻ, ഖുബ്റൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ട്, സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ട്, ആന്തരികമായി അറിഞ്ഞുകൊണ്ട്. അൽ മഅറിഫത്തുൽ ഖഫിയ അല്ലെങ്കിൽ അൽ മഅറിഫ അനിൽ ബാത്തിൻ എന്നൊക്കെ പറയാം, ആന്തരികമായിട്ടുള്ള അറിവ്, അതിനാണ് ഖുബ്ര എന്ന് പറയാം. ഖബറും ഖുബ്രയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞില്ലേ? ഖബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഉപരിപ്ലവമായ അറിവിന് ഖബർ എന്ന് പ്രയോഗിക്കും. ഖുബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രയോഗിക്കൽ കൂടുതലും പിന്നാന്തരികമായ സൂക്ഷ്മമായ അറിവിനെയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത് വഖദ് അഹത്ന, നാം വലയം ചെയ്തിട്ടുണ്ട്, ബിമാ ലദൈഹി അദ്ദേഹത്തിന്റെ അടുക്കലുള്ളതിനെ, അദ്ദേഹത്തിനെ എന്നാണ് അവിടെ ഉദ്ദേശം ദുൽഖർനൈൻ. എങ്ങനെ വലയം ചെയ്തിട്ടുണ്ട്? ഖുബ്ര സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ട്. അപ്പൊ എന്താ പ്രയോഗം അറിയിക്കുന്നത്? സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ട് നാം ദുൽഖർനൈനിയുടെ അടുക്കലുള്ളതിനെ വലയം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദുൽഖർനൈനിയുടെ അടുക്കൽ എന്തെല്ലാമാണോ ഉള്ളത് അതൊക്കെ ഞാൻ അറിഞ്ഞതാണ്, ഞാൻ മനസ്സിലാക്കിയതാണ് എന്നുള്ളത് അള്ളാഹു അവിടെ അറിയിക്കുകയാണ്. ദുൽഖർനൈനിയുടെ അടുക്കലുള്ളത് എന്താ? ഒന്ന് ദുൽഖർനൈനിയുടെ ബുദ്ധിയാണ് അല്ലേ, ബുദ്ധിയാണ്. പിന്നെ അയാളുടെ സൈന്യമാണ്, ദുൽഖർനൈനിയുടെ അഖിൽ ബുദ്ധി, പിന്നെ അയാളുടെ ജയ്ഷ് അല്ലെ സൈന്യം, ദുൽഖർനൈനിയുടെ സൈന്യം, പിന്നെ ദുൽഖർനൈനിയുടെ പിന്നെ ആൾബലം, പിന്നെ ആയുധബലം, ആയുധബലം അല്ലെ, അതൊക്കെ ഇതിൽപ്പെട്ടല്ലേ. ആലാത്ത് അദ്ദേഹത്തിന്റെ അടുക്കലുള്ള ഉപകരണങ്ങൾ, അതേപോലെ തന്നെ അസ്ലിഹത്ത് ആയുധങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ അടുക്കലുള്ളതായ വാഹനങ്ങൾ, വാഹനങ്ങൾ ഇതൊക്കെയല്ലേ. ഒരു പിന്നെ അതേപോലെ തന്നെ ഒരു രാജാവാകുമ്പോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാകുമ്പോ ഒരു സൈന്യത്തിന്റെ ചീഫ് ഇൻ കമാൻഡർ ആകുമ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടാവും അല്ലെ, കോപ്പുകളായി കഴിവുകളായി കുറെ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാന തആല പറയാണ് ദുൽഖർനൈൻ അന്നറിയപ്പെട്ട പടിഞ്ഞാറൻ നാടുകളെ മുഴുവൻ കീഴ്പ്പെടുത്തി, അന്നറിയപ്പെട്ട കിഴക്കൻ നാടുകളെ മുഴുവൻ കീഴ്പ്പെടുത്തി. ഇതൊന്നും ദുൽഖർനൈനിയുടെ എന്തല്ല ഒരു കഴിവല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞ അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്, ദുൽഖർനൈനിയുടെ പക്കലുള്ളത് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് എന്ത് ചെയ്യണത്. ഒരു രാജാവിന്റെയും അല്ലെങ്കിൽ ഒരു പിന്നെ ഭരണാധികാരിയുടെയും ഒരു സൈനിക ക്യാപ്റ്റന്റെയും മികവോ കഴിവോ അല്ല എന്നുള്ളത് അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞതും അള്ളാഹു നൽകിയതുമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് ഇത് പറഞ്ഞത്. കാരണം ഈ ദുൽഖർനൈൻ പിന്നെ അദ്ദേഹം അന്ന് സൂര്യൻ ഉദിക്കുന്ന നാടുകളെ, സൂര്യൻ അസ്തമിക്കുന്ന നാടുകൾ എന്നാണ് അന്ന് അറിയപ്പെട്ട പശ്ചിമ ഭാഗങ്ങളും പൗരസ്ത്യ ഭാഗങ്ങളും അദ്ദേഹം കീഴ്പ്പെടുത്തി എന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹം ചില്ലറക്കാരനല്ല, അതുകൊണ്ടാണ് ഈ പിൽക്കാലത്ത് ലോകം കീഴടക്കിയ ഭരണാധികാരികളിൽ എണ്ണപ്പെടുന്ന വ്യക്തിയാണ് ഈ വ്യക്തി. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിലും അയാളുടെ കഴിവോ മികവോ അല്ല ഇതിനൊന്നും പിന്നിൽ. ഇതൊക്കെ അള്ളാഹുവിന്റേതാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കാനാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല കദാലിക് ദുൽഖർനൈനിയുടെ കാര്യം ഇപ്പൊ ഈ മുകളിൽ പറഞ്ഞതുപോലെയാണ്, അതെങ്ങനെയാണ്, അത് തന്നെയാണ് ദുൽഖർനൈനിയുടെ വിഷയം. പക്ഷെ വഖദ് അഹത്ന ബിമാ ലദൈഹി ഖുബ്ര, ദുൽഖർനൈനിയുടെ അടുക്കൽ അയാളുടെ കഴിവായി ബുദ്ധിയായി സൈന്യമായി ആൾബലായി ആയുധബല ഇതെന്തൊക്കെ ഉണ്ടോ അതൊക്കെ സൂക്ഷ്മമായി അറിഞ്ഞ് നാം അതിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വലയം ചെയ്തിട്ടുണ്ട് എന്നാണ്. അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ് കഴിവിൽപ്പെട്ടതാണ് അതെല്ലാം എന്നുള്ളത് നമ്മളെ അറിയിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ദുൽഖർനൈനിയുമായി ബന്ധപ്പെട്ട് ഇനി ഇവിടെ നമുക്ക് വരും. ദുൽഖർനൈനി പറയുന്നത് മാ മക്കന്നി ഫീഹി റബ്ബി എന്നാണ്, എന്റെ റബ്ബ് എനിക്ക് കീഴ്പ്പെടുത്തി തന്നു എന്നാണ്. അതേപോലെ ദുൽഖർനൈനിയുടെ സംഭവത്തിന്റെ തുടക്കത്ത് പറഞ്ഞപ്പോ പറഞ്ഞെന്താ പിന്നെ സഅത്തുലു അലൈക്കും മിൻ ഹുദിക്ര ഇന്ന മക്കന്ന ലഹു, നാം അദ്ദേഹത്തിന് സ്വാധീനം നൽകി എന്നാണ്. നാം അദ്ദേഹത്തിന് സ്വാധീനം നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ആരും തന്റെ മികവാണ് തന്റെ കഴിവാണ് തന്റെ കെൽപ്പാണ് ഇങ്ങനെ നിഗളിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരു ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതുകൊണ്ട് മാത്രം കിട്ടുന്നതാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തൈബ്, ഇനി അടുത്തത് ദുൽഖർനൈനിയുടെ അടുത്ത യാത്ര. സുമ്മ അത്ബഅ സബബ ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈനി വജദ മിൻ ദൂനിഹിമാ ഖൗമ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല قالوا يا ذا القرنين ان يأجوج ومأجوج مفسدون في الارض فهل نجعل لك خرجا على ان تجعل بيننا وبينهم سدا قال ما مكنني فيه ربي خير فاعينوني بقوه اجعل بينكم وبينهم ردما اعطوني زبر الحديد حتى اذا ساوى بين الصدفين قال انفخوا حتى اذا جعله نارا قال اتوني افرغ عليه قطرا فما استطاعوا ان يظهروه وما استطاعوا له نقبا قال هذا رحمه من ربي فاذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. സുമ്മ അത്സബ സബബ, സുമ്മ പിന്നീട് അത്സബ ദുൽഖർനൈൻ അനുധാവനം ചെയ്തു തുടർന്നു പിന്തുടർന്നു സബബൻ മറ്റൊരു മാർഗം ഒരു വഴി മറ്റൊരു വഴി അദ്ദേഹം അനുധാവനം ചെയ്തു. ഹത്ത എത്രത്തോളം, ഇദാ ബലഗ ബൈന സദ്ദൈൻ, ഇദാ ബലഗ അദ്ദേഹം എത്തിയപ്പോൾ, ഇദാ ബലഗ അദ്ദേഹം എത്തിയപ്പോൾ ബൈന സദ്ദൈൻ, രണ്ട് സദ്ദുകൾക്കിടയിൽ. സദ്ദുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം രണ്ട് മലകളാണ്, രണ്ട് മലകൾക്കിടയിൽ. രണ്ട് സദ്ദുകൾക്കിടയിൽ അദ്ദേഹം എത്തിയപ്പോൾ വജദ, അദ്ദേഹം കണ്ടു, മിന്ദൂനിഹിമ, ആ രണ്ട് മലകൾക്കിപ്പുറം, രണ്ട് മലകൾക്ക് ഇപ്പുറം അദ്ദേഹം കണ്ടു, കൗമൻ, ഒരു ജനവിഭാഗത്ത്, ഒരു ജനവിഭാഗത്ത്. ആ ജനവിഭാഗത്തിന്റെ പ്രത്യേകത, ലാ യഖാദൂന യഫ്ഖഹൂന ഖൗല, ലാ യഖാദൂൻ യഫ്ഖഹൂൻ, അവർക്ക് ഗ്രഹിക്കാനാകുന്നില്ല എന്നാണ്. ലാ യഖാദൂൻ യഫ്ഖഹൂൻ, അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഖൗലൻ, ഒരു സംസാരവും. ഖൗലൻ എന്ന് പറഞ്ഞാൽ ഒരു സംസാരവും. അവിടെ ലാ നഫീന്റെ സന്ദർഭത്തിലാണ് ഈ ഖൗലൻ എന്നുള്ള നക്കീറ വന്നത്. ഖൗൽ എന്ന് പറഞ്ഞാൽ വാക്ക്, സംസാരം. അപ്പൊ ലാ യഖാദൂൻ യഫ്ഖഹൂൻ, അവർ ഗ്രഹിക്കാറാകുമായിരുന്നില്ല. ലാ യഖാദൂൻ എന്നുള്ളത് അഫ്ആലുൽ മുഖാറബ എന്നതിനെ പറയാം. ഖൗലൻ, ഒരു വാക്കും. അപ്പൊ ഒരു വാക്കും ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധമാണ് ആ ജനങ്ങളുള്ളത് എന്നാണ് അതിന്റെ ഉദ്ദേശം. ഖാലു, അവർ പറഞ്ഞു, ഈ ജനങ്ങൾ, യാ ദൽഖർനൈൻ, ദൽഖർനൈൻ അല്ലയോ, ദൽഖർനൈൻ, യാ എന്നുള്ളത് നിദയാണ്, ഹർഫുൻ നിദ. ദൽഖർനൈൻ, ദൽഖർനൈനെ വിളിക്കാണ്. ദു എന്നല്ലേ, അതിനു മുമ്പിൽ യാ വരുമ്പോ നിദയായി, ഹർഫുൻ നിദയാണല്ലോ. അപ്പോ ഈ വാവിന് പകരം അലിഫ്. യാ ദൽഖർനൈൻ, കാരണം ഇത് നസ്ബിന്റെ സ്ഥാനത്താണ്. ഇതൊക്കെ ഇതുണ്ടല്ലോ, ദാ എന്നുള്ളത് അല്ലെങ്കിൽ ദു എന്നുള്ളത് അഫ്ആൽ ഖംസയാണ്. അതിന് റഫ്ഉ വാവ് കൊണ്ടും, അസ്തഗ്ഫിറുള്ള, അസ്മാഉൽ ഖംസയാണ്. അതിന് റഫ്ഉ വാവ് കൊണ്ടും നസ്ബ് അലിഫ് കൊണ്ടും ജറ് യാ കൊണ്ടും എന്നൊക്കെയാണ് അതിന്റെ വ്യാകരണം. യാ ദൽഖർനൈൻ, ദൽഖർനൈൻ അദ്ദേഹത്തെ വിളിക്കാണ്. ഇന്ന യജൂജ്, തീർച്ചയായും യജൂജ്, വമജൂജ്, മജൂജ്, തീർച്ചയായും യജൂജ് വമജൂജ്, മുഫ്സിദൂന ഫിൽ അർദ്, മുഫ്സിദൂൻ, അവർ കുഴപ്പമുണ്ടാക്കുന്നവരാണ്, ഫിൽ അർദ്, ഭൂമിയിൽ. മുഫ്സിദൂൻ, കുഴപ്പം വിതക്കുന്നവരാണ്, ഫിൽ അർദ്, ഭൂമിയിൽ. ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ. ഫഹൽ നജഅലു ലക, ഫ എന്നാണ് അവിടെ, അതിനാൽ, ആതിഫത്തിന്റെ സബബിയായ ഫ. അതിനാൽ, ഹൽ നജഅലു ലക, താങ്കൾക്ക് ഞങ്ങൾ നിശ്ചയിച്ചു തരട്ടെ, നൽകട്ടെ, നിശ്ചയിച്ചു തരട്ടെ, ഉണ്ടാക്കി തരട്ടെ. ഫഹൽ നജഅലു ലക്, ലക്ക എന്നാണ് താങ്കൾക്ക്, എന്ത് ചെയ്യാൻ പറഞ്ഞു, ഫഹൽ നജഅലു ലക, ഫഹൽ നജഅലു ലക ഖർജൻ, ലാമിന് സുക്കൂനല്ല, ലാമിന് ദമ്മാണ്. ഫഹൽ നജഅലു ലക, താങ്കൾക്ക് നാം ഉണ്ടാക്കി തരട്ടെ, ഖർജൻ, ഖർജ് എന്ന് പറഞ്ഞാൽ കൂലി അല്ലെങ്കിൽ കരം, കരം. ഫഹൽ നജഅലു ലക ഖർജൻ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കരം ഉണ്ടാക്കി തരട്ടെ, നിശ്ചയിച്ചു തരട്ടെ. എന്തിന്? അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദ. അലാ അൻ തജ്അൽ, നിങ്ങൾ നിർമ്മിച്ചു തരണം എന്ന വ്യവസ്ഥയിൽ, അതാണ് ഈ അല, ഇതിന്റെ പ്രയോഗം അങ്ങനെയാണ്. അലാ അൻ തജ്അൽ, താങ്കൾ ഉണ്ടാക്കി തരണം എന്ന വ്യവസ്ഥയിൽ. ബൈനന, ഞങ്ങൾക്കിടയിലും, വബൈനഹും അവർക്കിടയിലും, ബൈനഹം എന്ന് പറഞ്ഞാൽ അവർക്ക് പറഞ്ഞാൽ യജൂജിനിടയിലും നിങ്ങൾ ഉണ്ടാക്കി തരണം. സദ്ദൻ, സദ്ദൻ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഇത് മറ, സദ്ദ് മറ. ഇവിടെ നമ്മൾ മല എന്നാണ് അർത്ഥം പറഞ്ഞത്. അത് പിന്നെ സദ്ദ് മറയാണ്, മറ മല മറ കൂടിയാണ്. അതുകൊണ്ടാണ് മലക്ക് എന്ന് അല്ല പിന്നെ സദ്ദിന് മല എന്ന് അർത്ഥം പറഞ്ഞത്. അറബി ഭാഷയിൽ ജബൽ എന്നത് എന്ന് സദ്ദിന് അർത്ഥമുണ്ട്. ജബലിന് സദ് എന്ന് പറയാൻ കാരണം എന്താണ്? മല എന്ത് ചെയ്യും? ആ മറക്കും. ആ പ്രത്യേകത കൊണ്ടാണ്. അപ്പൊ അല അൻ തജ്അല ബൈനന, ഞങ്ങൾക്കിടയിലും വബൈനഹും അവർക്കിടയിലും നിങ്ങൾ ഉണ്ടാക്കണം സദ്ദൻ. സദ് എന്ന് പറഞ്ഞാൽ ഒരു മറ, ഹാജിസ്. എന്റെ അർത്ഥമാണ് പറയാം കേട്ടോ, നമുക്ക് പിന്നെ വിശദീകരിച്ച് പറയാം, ചരിത്രം പറയാം. ഖാല ദുൽഖർനൈൻ പറഞ്ഞു, മാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ. മാ മക്കന്നി ഫീഹി, മാ എന്ന് പറഞ്ഞാൽ യാതൊന്ന് മൗസൂല. മക്കന്നി, മക്കന എന്ന് പറഞ്ഞാല് സ്വാധീനം നൽകി അല്ലേ, അതിലേക്ക് നീ ചേർന്ന് വന്ന്. മാ മക്കനനി എന്നാണ്, മക്കന സ്വാധീനം നൽകി. മക്കനനി, എനിക്ക് സ്വാധീനം നൽകി. അപ്പൊ മാ മക്കനനി, എനിക്ക് സ്വാധീനം നൽകിയത്. ഫീഹി, ഫീ എന്ന അതിൽ എന്നാ ഇതിലേക്ക് തമീർ, ഈ മൗസൂലയിലേക്ക് മടങ്ങുന്ന തമീർ. അപ്പൊ മാ മക്കനനി ഫീ, മാ മക്കന്നി ഫീഹി റബ്ബി എന്നാ എന്റെ റബ്ബ്. അപ്പൊ എന്റെ റബ്ബ് ഏതൊന്നിൽ എനിക്ക് സ്വാധീനം നൽകിയിട്ടുണ്ടോ അത് ഖൈറുൻ, എന്താ ഉത്തമമാകുന്നു. ഖൈറുൻ ഉത്തമമാകുന്നു, അതൊരു പ്രയോഗം. ദുൽഖർനൈൻ പറയാണ്, മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ, എന്റെ റബ്ബ് എനിക്ക് സ്വാധീനം നൽകിയത് ഖൈറുൻ, ആ അത് ഏറ്റവും ഉത്തമമാകുന്നു. അതിന്റെ ഉദ്ദേശം നമ്മൾ പറയാം. ഫഅഈനുനി ബിഖുവത്തിൻ, ഫഅഈനുനി, അതിനാൽ ഫനവിടെ അതിനാൽ അഈനൂനി, നിങ്ങൾ എനിക്ക് എന്നെ സഹായിക്കുക. അഈനു, നിങ്ങൾ സഹായിക്കുക. അഈനൂനി, നിങ്ങൾ എന്നെ സഹായിക്കുക. ബിഖുവത്തിൻ, ഖുവത്ത് കൊണ്ട്. ഖുവത്ത് എന്താ? ശക്തി. ബിഖുവത്തിൻ, ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുക. അജ്അൽ ബൈനകും വബൈനഹും റദ്മ, അജ്അൽ ഞാൻ ഉണ്ടാക്കാം. ബൈനകും, നിങ്ങൾക്കിടയിലും. വബൈനഹും, അവർക്കിടയിലും. ജൂജിനിടയിലും നിങ്ങൾക്കിടയിലും ഞാൻ ഉണ്ടാക്കാം. റദ്മൻ, റദ്മ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഭിത്തി അല്ലെങ്കിൽ ഭദ്രമായ ഭിത്തി. സദ്ദും റദ്മും തമ്മിലുള്ള വ്യത്യാസം, ഉയർന്ന ശക്തിമത്തായ ഭിത്തിയാണ് റദ്മ. അജാൽ ബൈനകും വബൈനഹും, അവർക്കിടയിലും നിങ്ങൾക്കിടയിലും ഞാൻ ഉണ്ടാക്കാം. റദ്മൻ, റദ്മിനെ ഉണ്ടാക്കാം. റദ്മ പറഞ്ഞാൽ ശക്തിമത്തായ ഉയർന്ന മതിലാണ് അല്ലെങ്കിൽ ഭിത്തിയാണ്. ഹാജിസൻ, ഖവിയൻ, മനീഅൻ, മുർത്തഫിയൻ, ഉയർന്ന ശക്തമായ മറ, അതാണ് ഉദ്ദേശം. റദ്മ സദ്ദിനേക്കാൾ റദ്മ പിന്നെ ഒന്നുകൂടി പിന്നെ ആ സ്ട്രോങ് അർത്ഥവത്താണ്. തൈഫ്, ആ തൂനി, ദുൽഖർനൈൻ പറയാണ് ആ ജനതയോട്, ആ തൂനി, നിങ്ങൾ എനിക്ക് കൊണ്ടുവരണം. സുബർ അൽ ഹദീദ്, സുബർ എന്നാൽ കിത കഷ്ണങ്ങൾ. സുബർ അൽ ഹദീദ്, ഇരുമ്പിന്റെ കഷ്ണങ്ങൾ. ഖിത ഉൽ ഹദീദ്, ഇരുമ്പിന്റെ കഷ്ണങ്ങൾ. സുബർ എന്നാണ് അവിടെ ഖിത കഷ്ണങ്ങൾ. ഖിത, ഖിത ഉൽ ഖിയാറൊക്കെ പറയില്ലേ. സുബർ അൽ ഹദീദ്, ഇരുമ്പിന്റെ കഷ്ണങ്ങൾ നിങ്ങൾ എനിക്ക് കൊണ്ടുവരണം. ഹത്ത ഇദാ സാവ ബൈന സദഫൈൻ, ഹത്ത അങ്ങനെ, ഇദ സാവ ബൈന സദഫൈൻ, സാവ എന്ന് പറഞ്ഞാല് ശരിപ്പെടുത്തി, ശരിപ്പെടുത്തി. ഇദ സാവ, ശരിപ്പെടുത്തിയപ്പോൾ. ബൈന സദഫൈൻ, ബൈന സദഫൈൻ, സദഫൈൻ എന്ന് പറഞ്ഞെങ്കിൽ മലഞ്ചെരുവിനാണ്. ഇപ്പൊ രണ്ട് മലകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ മലഞ്ചെരുവിനാണ് എന്താ പറയാ, സദഫ് എന്ന് പറയാം. സദഫ്, രണ്ട് മലഞ്ചെരുവുകൾക്കിടയിൽ സാവ എന്താ, ഇതാണ് ശരിപ്പെടുത്തിയപ്പോൾ. അതായത് ഇരുമ്പിന്റെ കട്ട കൊണ്ടുവരാൻ പറഞ്ഞല്ലേ, ഇരുമ്പിന്റെ കട്ട കൊണ്ടുവന്നു. അതാണ് ഈ ഹത്തയും ഇതയും വന്നപ്പോ അവിടെ കുറെ ആശയങ്ങൾ പിന്നെ അതിൽ ഇത് ചെയ്തിട്ടുണ്ട്, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഇത് ഇങ്ങനെ ഓരോ ദിവസത്തെ പണി ഇത്ര നടന്നു, അല്ലെങ്കിൽ ഇത്ര തൂക്കം ഇത് കൊണ്ടുവന്നു, കട്ട കൊണ്ടുവന്നു, ഇത്ര എണ്ണം കട്ട കൊണ്ടുവന്നു, അങ്ങനത്തെ അല്ല. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇപ്പൊ ഈ കഥയിൽ അതിൽ ചില പിന്നെ വളരെ സംക്ഷിപ്തമായിട്ടാണ് ഇതിൽ പറയുന്നത്, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ. ഇദാ സാവ ശരിപ്പെടുത്തിയപ്പോൾ, ബൈന സദഫൈനി, രണ്ട് മലഞ്ചെരുവുകൾക്കിടയിൽ, ജാനിബൽ ജബലൈൻ, അതാണ് സദഫ്, സദഫൈൻ. മുസാദഫ എന്ന് അറിയില്ലേ, എന്തിനാ മുസാദഫ അറിയാ? പെട്ടെന്ന് കണ്ടുമുട്ടണീനാണ് മുസാദഫ എന്ന് അറിയാം. സാദഫ് തുഹു എന്ന് അറിയാം. ഞാൻ മുപ്പരെ പെട്ടെന്ന് മീറ്റ് ചെയ്തത്, അപ്പൊ ഇങ്ങനെ മുഖാമുഖം കണ്ടുമുട്ടണീന്ന് പറയും. അതേപോലെ തന്നെ രണ്ട് മലഞ്ചെരുവുകളാകുമ്പോൾ എന്ത് ചെയ്യും, അത് അന്യോന്യം കണ്ടുമുട്ടണ ഭാഗമാണല്ലോ. അതുകൊണ്ടാണ് അതിന് സദഫൈൻ എന്ന് പറയുന്നത്. സദഫ്, സദഫൈൻ, രണ്ട് മലഞ്ചെരുവുകൾക്കിടയിൽ അദ്ദേഹം ഈ ഇരുമ്പ് കട്ടകൾ കൊണ്ട് ശരിപ്പെടുത്തിയപ്പോൾ, കാല, അദ്ദേഹം പറഞ്ഞു, ഉംഫുഹു. ഉംഫുഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാറ്റ് ഊതുക, നഫഹ എന്ന് പറഞ്ഞാൽ ഊതുക, കാറ്റ് ഊതുക. കാല, അദ്ദേഹം പറഞ്ഞു, ഉംഫുഹു, നിങ്ങൾ കാറ്റ് ഊതുക. ഹത്ത ഇദാ ജഅലഹു നാറൻ, ഹത്ത ഏതുവരെ, ഇദാ ജഅലഹു നാറൻ, അതിനെ അവർ തീയാക്കിയപ്പോൾ, അതുവരെ ഊതാൻ പറഞ്ഞു. അങ്ങനെ ഇദാ ജഅലഹു നാറൻ, ഈ പിന്നെ സുബറൽ ഹദീദ് ഉണ്ടല്ലോ, അതിനെ തീയാക്കി, അങ്ങനെ തീയാക്കിയപ്പോൾ, കാല, ദുൽഖർനൈൻ പറഞ്ഞു, ആതൂനി, നിങ്ങൾ എനിക്ക് കൊണ്ടുവരിക. എന്തിനെ കൊണ്ടുവരണം? കിത്ര, കിത്ര എന്ന് പറഞ്ഞാൽ എന്താ? കിത്ര എന്ന് പറഞ്ഞാൽ ഈ നുഹാസുണ്ടല്ലോ, ചെമ്പിന്റെ ദ്രവം, ചെമ്പുരുക്കിയതാണ്, ചെമ്പുരുക്കിയത്, ഇയം. ആതൂനി, നിങ്ങൾ എനിക്ക് കിത്തറിനെ കൊണ്ടുവരിക. കിത്തർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ഉരുക്കിയ ദ്രവമാണ്. അതിന്റെ പ്രത്യേകത, അതിങ്ങനെ ഉറ്റി വീഴും, അതുകൊണ്ടാണ് കിത്തർ എന്ന് പറഞ്ഞത്. ശരിക്കും എന്താ, മഴക്ക് ഖത്തറ എന്ന് പറയും. ഖത്തറാത്ത് എന്ന് പറയില്ലേ, എന്താ ഖത്തറ എന്ന് പറഞ്ഞ? തുള്ളികളാണ് ഖത്തർ. ഖത്തറാത്ത് അൽമത്തർ, മഴത്തുള്ളികൾ എന്ന് പറയും. അതിനാണ് കിത്തർ വന്നത്. അപ്പോ പിന്നെ ഇത് ഇരുമ്പിന്റെ ഉരുക്കിയതല്ല, പിന്നെ ഉരുക്കിയാൽ ഉറ്റി വീഴുന്നത് എന്താണോ അതാണ്, അത് ചെമ്പാണ് അല്ലെ, ഉരുക്കിയാൽ ഉറ്റി വീഴുന്ന ചെമ്പാണ്. അപ്പോ പിന്നെ അതാണ് ചെമ്പിന്റെ ദ്രവം, ചെമ്പുരുക്കിയത്. അപ്പൊ കാല, ആതൂനി, നിങ്ങൾ കൊണ്ടുവരണം എനിക്ക് ഈ ചെമ്പ് ഉരുക്കിയത്. ഉഫ്രിഖ് അലൈഹി ഖിത്ര അതാണ്, ഉഫ്രിഖ് അലൈഹി, ഇതിന്മേൽ ഞാൻ ഒഴിക്കാം. ഉഫ്രിഖ് എന്ന് പറഞ്ഞാൽ ഒഴിക്കുക, ഞാൻ ഒഴിക്കാം. അലൈഹി, ഇതിന്മേൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മലഞ്ചെരുവുകൾക്കിടയിൽ ഉണ്ടാക്കിയ കെട്ടുണ്ടല്ലോ, ആ കെട്ടിന്മേൽ, ഇരുമ്പിന്റെ കട്ടകളിന്മേൽ ഞാൻ ഒഴിക്കാം. കിത്രൻ, കിത്രൻ എന്ന് പറഞ്ഞാൽ അതാണ് ആ ചെമ്പ്, ഇത് നുഹാസ് ഒരുക്കിയത്. നുഹാസ് എന്ന ചെമ്പ്. കാലം ഫുഹു ഹത്തൈദ ജഅലഹു നാറൻ ഖാല ആതൂനി ഉഫ്രിഖ് അലൈഹി ഖിത്ര. അതിൽ പിന്നെ അവർക്ക് സാധിച്ചില്ല, മനാഫിയ, അതിൽ പിന്നെ മസ്താഉ അവർക്ക് സാധിച്ചില്ല, അയ്യദ്ഹറൂഹു, ഐ അദ്ഹറു, അവർക്ക് കയറാൻ, മുകളിൽ കയറാൻ, അതാണ് ഭേദിക്കുവാൻ. ഐ അദ്ഹറു, അവർക്ക് എന്നാണ് ഈ യജൂജ് മജൂജിന്, ഫമസ്താഉ, യജൂജ് മജൂജിന് സാധിച്ചില്ല, ഐ അദ്ഹറൂഹു, അതിന്റെ മേൽ കയറാൻ, കയറി മറിയാൻ. യജൂജ് മജൂജിന് ഈ ദുൽഖർനൈൻ നിർമ്മിച്ച ഇതുണ്ടല്ലോ, മലഞ്ചെരുവുകൾ ഉണ്ടാക്കിയ ഭിത്തി, അതിൽ കയറി മറിയാൻ അവർക്ക് സാധിച്ചില്ല. വമസ്തതാഉ ലഹു നഖ്ബ, വമസ്തതാഉ, അവർക്ക് സാധിക്കുകയും ചെയ്തില്ല, വ അത്ഫിന്റെ, മസ്തതാഉ, അവർക്ക് സാധിച്ചില്ല, ലഹു, ആ ലഹു എന്ന ആ സദ് ഉണ്ടല്ലോ, ആ സദ്ദിന് നഖ്ബൻ, ദ്വാരം വീഴ്ത്താൻ, നഖ്ബ് പറഞ്ഞാൽ ദ്വാരം, തുള, നഖ്ബ് പറഞ്ഞാൽ അതാണ് ദ്വാരം വീഴ്ത്തുവാനും അവർക്ക് സാധിച്ചില്ല, തുള തീർക്കാനും സാധിച്ചില്ല, ഹോൾ ഉണ്ടാക്കുക, പെരിച്ചായിന്റെ കാര്യം മാന്തിയിട്ട്. അപ്പൊ ജൂജിനെ തടയിടാനാണ് ഈ അണ ഉണ്ടാക്കിയത്, ഈ അണ അല്ലെങ്കിൽ ആ പിന്നെ സദ് ഉണ്ടാക്കിയത്. ആ സദ് അദ്ദേഹം ഉണ്ടാക്കിയതിൽ പിന്നെ അത് കയറി മറിയുവാൻ യജൂജ് മജൂജിന് സാധിച്ചില്ല, അതിനെ തുരക്കാനും അവർക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. എന്നിട്ട് അത് ഉണ്ടാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വർത്താനാണ് ഖാൽ ദുൽഖർനൈൻ പറഞ്ഞു, ഹാദ റഹ്മത്തു മിൻ റബ്ബി, എന്താ ഹാദ ഇത് ഈ നിർമ്മാണം റഹ്മത്തു മിൻ റബ്ബി എന്റെ റബ്ബിൽ നിന്നുള്ള കാരുണ്യമാകുന്നു കാരുണ്യമാകുന്നു. എന്റെ റബ്ബിന്റെ വഅദ് വന്നാൽ, വാഗ്ദാനം വന്നാൽ, ജഅലഹു ദക്കാ, ജഅലഹു റബ്ബ് അതിനെ ആക്കും, ദക്കാ തകർത്ത് തരിപ്പണാക്കിയത്, പൊടിച്ചത് പൊടിച്ച് തകർത്തത് ആക്കും, പൊടിച്ചു തകർത്തതാക്കും, തരിപ്പണമാക്കും. വക്കാന വഅദു റബ്ബി ഹഖ, കാന വഅദു റബ്ബി എന്റെ റബ്ബിന്റെ വാഗ്ദാനം ആകുന്നു, ഹഖൻ സത്യമായി പുലരുന്നത്, സത്യമായി പുലരുന്നത് യാഥാർത്ഥ്യം. വഅത്ഫിന്റെ വക്കാന വഅദു റബ്ബി ഹഖ, എന്റെ റബ്ബിന്റെ വാഗ്ദാനം അത് ഹക്കുമാകുന്നു, ഹക്കുമാകുന്നു. ഇതാണ് അപ്പൊ അതിന്റെ ആശയാർത്ഥം. ഒരു കുറെ വിശാലമായ ചരിത്രങ്ങൾ പിന്നെ പറയപ്പെട്ട അനുവചനങ്ങളാണ്. ആ ചരിത്രങ്ങൾ നമ്മൾ ചില പ്രധാനപ്പെട്ടത് നമുക്ക് പറഞ്ഞു പോവാം. ചരിത്രം പറയുമ്പോൾ ആളുകൾ നമ്മൾ ഈ ചരിത്രം കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൽ ചില പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അതിന്റെ അർത്ഥം പറഞ്ഞുള്ള പിന്നെ ചില ഫവായിദുകൾ പറഞ്ഞു പോയാൽ മതി. ചില പിന്നെ വിദ്യാർത്ഥികൾ ഒരു പ്രത്യേകം അത് വിശദീകരിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ചരിത്രം കൂടി ഇങ്ങനെ ഉൾക്കൊള്ളിച്ച് പറയുന്നത്. സുമ അത്ബഅ സബബ, ദുൽഖർനൈൻ മറ്റൊരു മാർഗം അനുധാവനം ചെയ്തു. അങ്ങനെ ഹത്ത ഇദ ബലഗ ബൈന സദ്ദൈൻ, അദ്ദേഹം രണ്ട് സദ്ദുകൾക്കിടയിൽ എത്തിയപ്പോൾ, വജദ മിൻ ദൂനിഹിമ ഖൗമ, ആ സദ്ദുകൾക്കിടയിൽ സദ്ദുകൾക്ക് ഇപ്പുറത്ത് അദ്ദേഹം ഒരു ജനവിഭാഗത്തെ കണ്ടു. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, അവർ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ മാത്രം ആയിരുന്നില്ല, അതിന് സാധിക്കാത്ത വിഭാഗം എന്ന് പറഞ്ഞെങ്കിൽ എന്താ പറ്റേ, അപരിഷ്കൃതരായ ഒരു വിഭാഗം ആളുകൾ എന്നാണ്. നമ്മൾ പിന്നെ ഇവിടെ ദുൽഖർനൈനിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ദുൽഖർനൈനി അദ്ദേഹം കിഴക്ക് ഭാഗത്തേക്ക് യാത്ര പോയതിനെ കുറിച്ച് പറഞ്ഞ്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര പോയതിനെ കുറിച്ച് പറഞ്ഞ്. ഈ യാത്ര ദുൽഖർനൈനിയുടേത് വടക്ക് ഭാഗത്തേക്കാണ്, വടക്ക് ഭാഗത്തേക്കാണ്. കോറിഷ് രാജാവിന്റെ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ, സൈറസിന്റെ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ, സൈറസ് ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു, അദ്ദേഹം മേധിയ അല്ലെങ്കിൽ മീധിയ എന്ന് പറയുന്ന പിന്നെ പേർഷ്യയും മീധിയയും ഉൾപ്പെടുത്തിയ സാമ്രാജ്യത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടുന്നാണ് അദ്ദേഹം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലീദിയെ പിടിച്ചെടുക്കാൻ പോണത്, ഗ്രീക്കുകാരുടെ സാമ്രാജ്യം. പിന്നെ അദ്ദേഹം കിഴക്ക് ഭാഗത്തേക്ക് പോയി, എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, അതും പിടിച്ചെടുക്കിയതാണ് നമ്മൾ പറഞ്ഞത്. ഈ മീധിയ എന്ന് പറയുന്ന ഇന്നത്തെ പേർഷ്യ, അതിന്റെ വടക്ക് ഭാഗത്തേക്ക് പോയാലാണ് ആരുള്ളത്, ഇപ്പൊ ഈ സദ് ഉള്ളത് വടക്ക് ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ. ഈ രണ്ട് സദ്ദുകളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത്, ഇപ്പൊ കാസ്പിയൻ കടൽ കിഴക്ക് ഭാഗത്തും ബ്ലാക്ക് സീ കരിങ്കടൽ പടിഞ്ഞാറ് ഭാഗത്തും, കാസ്പിയൻ കടലിന്റെയും ബ്ലാക്ക് സീ കരിങ്കടലിന്റെയും ഇടയിൽ നീണ്ട പർവ്വതനിരയാണ്, അതിനാണ് ജബൽ കൂക്കാസ് എന്ന് പറയുന്നത്. കൂക്കാസ് പർവ്വതനിര 1200 കിലോമീറ്റർ നീളത്തിലാണ് കൂക്കാസ് പർവ്വതനിര ഉള്ളത്. ഈ കൂക്കാസ് പർവ്വത, അത് ബഹർ കസ്വീൻ കാസ്പിയൻ കടൽ, പിന്നെ ബഹർ അൽ അസ്വദ്, നേരെ ലംബായിട്ട് വരൂല അത്. ഇതിനിടയിലാണ് ശരിക്കും കൂക്കാസ് പർവ്വതനിര. കൂക്കാസ് പർവ്വതം നമ്മൾ നീണ്ട് വിശാലമായ പർവ്വതനിരയാണ്. അതാണ് 1200 കിലോമീറ്റർ എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും അതിന്റെ നീളം. ഈ കൂക്കാസ് പർവ്വതത്തിന്റെ ഇപ്പുറത്താണ് ഈ കൗമിനെ കുറിച്ച് പറയുന്നത്. കൗമൻ ലാ യക്കാദൂന യഫ്ഖഹൂന ഖൗല. ഇന്ന് ആ സ്ഥലത്തെ നിർണയിക്കുകയാണെങ്കിൽ അദർബൈജാനും പിന്നെ ജോർജിയ പിന്നെ അർമീനിയ, മൂന്ന് നാടുകളാണ്. ഈ നാടുകളാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കാസ്പിയൻ കടലിന്റെയും അതേപോലെ തന്നെ കരിങ്കടലിന്റെയും പിന്നെ കിഴക്ക് ഭാഗത്ത് കൂക്കാസ് പർവ്വതങ്ങളുടെ പിന്നെ ഉത്തരഭാഗത്ത്, കിഴക്ക് ഭാഗത്തല്ല സ്ഥല, ഈ ഉത്തരഭാഗത്ത് സ്ഥിതി, ദക്ഷിണ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ മൂന്ന് നാടുകളാണ്, അദർബൈജാനും ജോർജിയയും അർമീനിയ. ദുൽഖർണൈൻ, പിന്നെ ഈ ഭാഗത്തേക്കാണ് അയാളുടെ പ്രയാണം. അവിടെയാണ് ഈ ജനവിഭാഗത്തെ അദ്ദേഹം കാണുന്നത്. ലായക്കാദൂന യഫ്ഖഹൂന ഖൗല, ദുൽഖർണൈൻ ആണ് എന്ന് അതിനെ പ്രബലപ്പെടുത്തിയ പണ്ഡിതന്മാരുടെ ആ വീക്ഷണത്തിലാണ് പറയുന്നത്. നമ്മൾ അവര് പറഞ്ഞത് കാലു ഈ കാസ്പിയൻ കടലിന്റെയും അതേപോലെ കരിങ്കടലിന്റെയും ഇടയിൽ നീണ്ട പർവ്വതനിരയാണ്. അതുകൊണ്ട് തന്നെ ഈ പർവ്വതനിരക്ക് ഉത്തരഭാഗത്തുള്ള, ഇപ്പൊ ഇവിടെ ഉള്ള ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭാഗത്തുള്ളവർക്ക് ഇവിടെ കാസ്പിയൻ കടലാണ്, ഇവിടെ കരിങ്കടലാണ്. ഇവർക്ക് ഇങ്ങോട്ട് ദക്ഷിണ ഭാഗത്തേക്ക് വരണമെങ്കിൽ എന്തിന് വരണം? ഈ കൂക്കാസ് പർവ്വതങ്ങളെ താണ്ടി കടന്നിട്ടേ വരാൻ പറ്റുള്ളൂ. കൂക്കാസ് പർവ്വതങ്ങളുടെ പ്രത്യേകത അത് ഏറെ ദുർഘടാണ്, വളരെ ഉയരത്തിലാണ്, നല്ല ഉയരത്തിലാണ്, ദുർഘടാണ്. അതുകൊണ്ട് തന്നെ ഈ കൂക്കാസ് പർവ്വതത്തെ മറികടന്നിട്ട് ഒരു വിഭാഗത്തിന് വരണമെങ്കിൽ ഈ പർവ്വതങ്ങൾക്കിടയിൽ ഒരു മലയിടുക്കുണ്ട്. അതിനാണ് മദിയക് ദാരിയേൽ എന്ന് പറയുക. ദാരിയേൽ മലയിടക്ക്, ദാരിയേൽ എന്ന പേരിൽ ഒരു മലയിടുക്കുണ്ട്. മനസ്സിലായില്ലേ? ആ ഒരു ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ കൂക്കാസിനെ ഭേദിച്ച് ഉത്തരഭാഗത്തുള്ളവർക്ക് ദക്ഷിണ ഭാഗത്തേക്ക് വരാൻ. ഈ പർവ്വതങ്ങളെ ഭേദിച്ചിട്ട് ദക്ഷിണ ഭാഗത്തേക്ക് വരാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. കാരണം സമുദ്രങ്ങളാണ് രണ്ട് ഭാഗത്തും, പിന്നെ നീണ്ട പർവ്വതങ്ങളാണ്. ആ പർവ്വതങ്ങളുടെ പ്രത്യേകത അത് പിന്നെ നല്ല ഉയരത്തിലുള്ള പർവ്വതനിരകളാണ്. അത് താണ്ടി കടക്കൽ പ്രയാസമാണ്. അതേസമയം അള്ളാഹു സുബ്ഹാന വതാല എന്ത് ചെയ്തിട്ടുണ്ട്? ആ പർവ്വതങ്ങൾക്കിടയിൽ ഒരു മദിയക്, ഒരു വഴി നിശ്ചയിച്ചിട്ടുണ്ട്. ആ വഴിയാണ് ഈ മദിയക് ദാരിയേൽ. ദാരിയേൽ എന്നാണ് നമ്മൾ പറയാം, ചുരം എന്നോ, മലയിടക്ക് ചുരം, ചുരവഴി. ആ വഴി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ദാരിയേൽ ചുരം വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഉത്തരഭാഗത്തുള്ളവർക്ക് ഈ ദക്ഷിണ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ ദാരിയേലിനെയാണ് മൂട്ടി ഏച്ചുകൊണ്ട് ദുൽഖർണൈൻ അല്ലെങ്കിൽ കോറിഷ് അദ്ദേഹം ഈ ചരിത്ര പ്രസിദ്ധമായ ഈ സദ് അണ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് ചരിത്രകാരന്മാരിൽ പ്രാമാണികരായ പലരും സ്ഥിരീകരിച്ചിട്ടുള്ളത്. നമുക്ക് പറയാം ഒന്നുകൂടി. അപ്പൊ ഈ ജനങ്ങൾ, ഇവിടെയുള്ള ജനങ്ങൾ ദുൽഖർണൈൻ തന്റെ സൈനിക പടയോട്ടം ആദ്യം പടിഞ്ഞാറോട്ട് പിന്നെ കിഴക്കോട്ട്, അതിനുശേഷം വടക്കോട്ടായപ്പോ അവിടെയാണ് ഈ കൗമിനെ, ലായക്കാദൂന യഫ്ഖഹൂന ഖൗല എന്ന് പറഞ്ഞ കൗമിനെ കാണുന്നത്. അപ്പൊ അവിടെ എത്തിയപ്പോ അവര് പറഞ്ഞു, യാ ദുൽഖർണൈൻ ദുൽഖർണൈൻ ഇന്ന യജൂജ് വമജൂജ് മുഫ്സിദൂന ഫിൽ അർദ്. യജൂജ് വമജൂജ് അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. അപ്പൊ അവരുടെ ഫസാദിന് ഇരയായവരാണ് ആര്? ഈ കൗം, ലായക്കാദൂന യഫ്ഖഹൂന ഖൗമ എന്ന് പറയുന്ന കൗം. അതുകൊണ്ട് അവര് ദുൽഖർണൈനെ കണ്ടപ്പോ അദ്ദേഹം വളരെ നീതിമാനാണ്. മാത്രമല്ല അദ്ദേഹം ആളുകളെ ഇവരെ മാതിരി കൊന്നൊടുക്കുന്ന ആളല്ല. പിന്നെയോ, നാടുകളെ അദ്ദേഹം കീഴ്പ്പെടുത്തിയിട്ടെങ്കിൽ തന്നെ അവിടെ നീതിപൂർവമായ ഭരണം നടത്തുകയും അവിടെയുള്ള അനീതി അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നല്ലൊരു ഭരണാധികാരി ആയത് കാരണത്താൽ അദ്ദേഹത്തോട് ഇവർ ആവശ്യപ്പെടാണ്, ഫഹൽ നജാലുലക ഖർജൻ അല അൻ തജാല ബൈനഹും ബൈനനാ വബൈനഹും സദ്ദ, അവർക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു സദ്ദ് നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന വ്യവസ്ഥയിൽ ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹർജ് സ്വരൂപിച്ചു തരാം. ഹർജ് എന്ന് പറഞ്ഞാൽ കരം, അതിന് പകരമായിട്ട് കൊടുക്കണ പിന്നെ കരം, അത് തരാം എന്ന് പറയുന്നത്. ദുൽഖർനൈനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പണക്കൊതിയനല്ല, അദ്ദേഹത്തിന് ആവശ്യമല്ല. കാരണം എന്താ, അദ്ദേഹം ലോകം കീഴ്പ്പെടുത്തിയ ഭരണാധികാരി എന്ന് പറയപ്പെടുന്നവരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എമ്പാടുമുണ്ട്. അദ്ദേഹം സാലിഹായ ഒരു മനുഷ്യനാണ്, വിശ്വാസിയാണ്. അതുകൊണ്ട് അദ്ദേഹം അവരോട് പ്രതികരിച്ചു, മാ മക്കൻ നീ ഫീഹി റബ്ബി ഖൈർ, എനിക്ക് പടച്ചോൻ അധീനപ്പെടുത്തി തന്നതിന് അത് ധാരാള ഖൈറാണ്, ഉത്തമമായതുണ്ട് എന്ന് അദ്ദേഹം അവരോട് പ്രതികരിക്കാറുണ്ടായത്. പക്ഷെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. എന്താണ് ആവശ്യമുള്ളത്? ആവശ്യമുള്ളത് പിന്നെ ഈ അണ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളതായ ആൾബലാണ് അല്ലേ. അതേപോലെ തന്നെ അധ്വാനിക്കേണ്ട കരങ്ങളാണ്, അധ്വാനിക്കേണ്ട കരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു, ഫഅഇനു നബി ഖുവ്വത്തിൽ, നിങ്ങൾ ഖുവ്വത്ത് കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. പൈസ കൊണ്ട് സഹായിക്കണ്ട, അത് നമ്മളെടുത്തിട്ടുണ്ട്. അതേസമയം എനിക്ക് വേണ്ടത് ആൾബലാണ്, അധ്വാനിക്കുന്ന കരങ്ങളാണ്. അതുകൊണ്ട് ആ കരങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. അജ്അൽ ബൈനകും വബൈനഹും റദ്മ, അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഞാൻ ഒരു റദ്മിനെ തന്നെ ഉണ്ടാക്കി തരാം. സദ്ദല്ല, സദ്ദിനേക്കാൾ വലുതും മികച്ചതുമാണ് അത്, റദ്മ്, അത് തന്നെ ഉണ്ടാക്കി തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഭൂമിശാസ്ത്രപരമായിട്ട് വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ച പണ്ഡിത മുഫസ്സിരീങ്ങളുടെ വിഭാഗം, പിന്നെ ഈ ഇരുമ്പ് കട്ടകൾ, അതേപോലെ ലോഹങ്ങൾ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് സുലഭമായ സ്ഥലങ്ങളാണ് ഈ നാടുകൾ, പ്രത്യേകിച്ച് ഈ അദർബൈജാൻ അതേപോലെ ജോർജിയ പോലുള്ളതായ നാടുകൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ അണയുണ്ടാക്കാനുള്ള ഇരുമ്പ് കട്ടകൾ, അതേപോലെ തന്നെ ഉരുക്കി ഒഴിക്കുവാനുള്ള ചെമ്പ് ലോഹം, ഇതൊന്നും എന്തായില്ല, അവർക്ക് കിട്ടാൻ പ്രയാസമില്ല. കാരണം ആ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടത്. അതുകൊണ്ടാണ് ദുൽഖർനൈൻ എന്ന് പറഞ്ഞത് ഈ അണ ഉണ്ടാക്കാൻ ഇരുമ്പട്ടോണ്ടാ പറഞ്ഞത്, മനസ്സിലായത്. അതേപോലെ തന്നെ ഈ ജുബറൽ ഹദീദ് കൊണ്ടു, അതെ ഈ ഖിതർ, ഇത് കൊണ്ടുവരാൻ വേണ്ടിട്ട് പറഞ്ഞു. അതേസമയം ദുൽഖർനൈൻ ഖുറൈഷ് രാജാവ്, പിന്നെ അദ്ദേഹത്തിൽ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് ഷീൻ ഹുവാൻതി എന്ന് പറയുന്ന ചൈനയിലെ ഭരണാധികാരി ചൈനയിലെ വൻമതിൽ ഉണ്ടാക്കിയത്. ചൈനയിലെ വൻമതിൽ അദ്ദേഹം വൻമതിൽ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാ, കല്ലുകൊണ്ടാണ്. കാരണം എന്താ, അവിടെ കല്ലാണുള്ളത്, ഇവിടെ അങ്ങനെയല്ല, കല്ലുകൊണ്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഇവിടെ ലോഹങ്ങൾ എമ്പാടുള്ള നാട്ടാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ലോഹങ്ങൾ കൊണ്ട് ഈ സദ്ദ് ഉണ്ടാക്കിയത്, മനസ്സിലായോ. യജൂജ് വമജൂജ് ആരാ, യജൂജ് വമജൂജ് എന്ന് പറയുന്നത് ആരാണ് എന്നതിൽ കുറെ വിഷയങ്ങളാണ്. പല മുഫസ്സിരീങ്ങളും യജൂജ് മജൂജ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നാല് മക്കളിൽ ഒരാളായ യാഫിസിന്റെ സന്താന പരമ്പരയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഹാമ്, സാമ്, പിന്നെ യാഫിസ്, പിന്നെ ഒരു മകനും ഉണ്ടല്ലോ, ആരാ, ഇനിയൊരു മകനില്ലേ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ആരാണ് തൂഫാനിൽ മുങ്ങിയത്? കനാൻ. തൂഫാനിൽ മുങ്ങിയത് കനാനാണ്. കനാൻ ഇങ്ങനെ നാല് മകനാണ്, മക്കളാണ്. ഈ കനാൻ തൂഫാനിൽ നശിച്ചു, തൂഫാനിൽ നശിച്ചു. ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഇന്നഹു അമലുൻ സാലിഹ് എന്നൊക്കെ പറഞ്ഞു അല്ലാഹു സുബ്ഹാന തആല. നിന്റെ മകനല്ല എന്ന് പറഞ്ഞില്ലേ, സാലിഹ് അല്ലാത്ത പ്രവൃത്തി ചെയ്തവനാണ് നിന്റെ മകനല്ല എന്ന് പറഞ്ഞത് ഈ കനാനിനെ കുറിച്ചാണ്. ഹാമ്, സാമ്, യാഫിസ് ഈ മൂന്ന് മക്കളാണ് പിന്നെ തൂഫാനിൽ നപ്പുറം ശേഷിച്ച നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ. അള്ളാഹു സുബ്ഹാന തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുർരിയത്തിലാണ്, സന്താന പരമ്പരയിലാണ് പിന്നീട് എന്ത് ചെയ്തത്, മനുഷ്യകുലത്തെ ശേഷിപ്പിച്ചത്. വജഅൽനാ ദുർരിയതഹു ഹുമുൽ ബാഖീൻ, നൂഹിന്റെ ദുർരിയത്തിനെയാണ് നമ്മൾ ശേഷിച്ചവരാക്കിയതെന്നാണ്. അതുകൊണ്ട് തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഈ മൂന്ന് സന്താനങ്ങളിലൂടെയാണ് പിന്നെ മനുഷ്യകുലം ശേഷിച്ചിട്ടുള്ളത് ഈ ഉലകത്തിൽ. അതിൽ യാഫിസിന്റെ സന്താന പരമ്പരകളാണ് ഈ യജൂജ് വമജൂജ് എന്നാണ് പ്രാമാണികരായ പല മുഫസ്സിരീങ്ങളും ഭൂരിപക്ഷ പണ്ഡിതന്മാരും അത് ഉണർത്തിയിട്ടുള്ളത്. യാഫിസിന്റെ സന്താന പരമ്പരയാണ് യജൂജ് വമജൂജ്. യജൂജ് വമജൂജ് എന്നുള്ളത് അത് അറബി പേരാണോ അതല്ല അനറബി പേരാണോ? ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇപ്പൊ റാഹിബുൽ ഇസ്ഫഹാനിയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞത് അജ്ജ എന്ന് പറയും, അതേപോലെ തഅജ്ജജ എന്ന് പറയും. ആളിക്കത്തി, അതേപോലെ തന്നെ ചൂടായി, ഇതിനൊക്കെ ഇങ്ങനെ പറയും അജ്ജ തഅജ്ജജ എന്ന് പറയും. അതേപോലെ തന്നെ പറ്റ നീരസമുള്ള രുചിക്കൊക്കെ പറയും. പിന്നെ ഉപ്പിനെ കുറിച്ച് പറയും, പറഞ്ഞില്ലേ മിൽഹൻ ഉജാജ് എന്ന് പറയും. എന്താ ഉജാജ് എന്നാണ്? പിന്നെ കയ്പുള്ള നീരസമുള്ള ഉപ്പ് പറയും. അപ്പോ പിന്നെ ഈ പിന്നെ അജ്ജ തഅജ്ജജ എന്നുള്ള പദങ്ങളിൽ നിന്ന് വിൽപ്പന്നമായ അറബി വേർഡുകളാണ് ഈ യജൂജ് മജൂജ്. അതുകൊണ്ട് ഇത് അറബി പദങ്ങളാണ് എന്ന് പറഞ്ഞ അറബി വ്യാകരണ പണ്ഡിതന്മാരുണ്ട്, ഭാഷാ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ചിലര് പറഞ്ഞത് ഒരിക്കലും യജൂജ് മജൂജ് എന്നുള്ളത് അറബി പദങ്ങളല്ല, കാരണം ഇത് പിന്നെ പുരാതന കാലം മുതലുള്ള ഒരു വിഭാഗത്തിന്റെ പേരാണ്. അതുകൊണ്ട് ഇത് അനറബി വേർഡുകളാണ്, അനറബി വേർഡുകളാണ്. ഈ പിന്നെ അബുൽ കലാം ആസാദ് ഗാഗ്, അതേപോലെ തന്നെ മാഗാഗ്, ഇത് പിന്നെ യജൂജ് മജൂജിന്റെ ഹിബ്രു ഭാഷയാണ്, ഹിബ്രു ഭാഷയാണ്. ഒരു കാലത്ത് ബൈബിളിൽ തോറാത്തിൽ ഈ പേരാണ് ഇതും ആർക്കുണ്ടായിരുന്നത്, യജൂജ് മജൂജിനുണ്ടായിരുന്നത്, ഗാഗ് മാഗാഗ്. അതുകൊണ്ട് തന്നെ ഈ ഗാഗ് മാഗാഗ് എന്ന ഹിബ്രു ഭാഷയിലുള്ള പദം അതിന് അറബികൾ പിൽക്കാലത്ത് ഉച്ചരിച്ച് അതാണ് യജൂജ് മജൂജ് എന്ന പിന്നെ ഉച്ചാരണത്തിൽ വന്നത് എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അറബി വേർഡുകളല്ല, അനറബി വേർഡാണ് ഇത് യജൂജ് മജൂജ് എന്നുള്ളത്. തൈ, അത് അറബി വേർഡായാലും അനറബി വേർഡായാലും ആരാണ് അതുകൊണ്ട് ഉദ്ദേശം? ആരാണ് അതുകൊണ്ട് ഉദ്ദേശം? അതുകൊണ്ട് ഉദ്ദേശം അവരുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഒരു കൊണള ജാതിയല്ല. എന്താ ഇന്ന യജൂജ് മജൂജ് മുഫ്സിദൂന ഫിൽ അർദ്, മുഫ്സിദൂന ഫിൽ അർദ്, ഭൂഗോളത്തിന്റെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന, വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മംഗോളിയ ഒക്കെ ഉൾപ്പെടുന്ന വിശാലമായ ഭൂപ്രദേശത്ത് വസിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളാണ് യജൂജ് മജൂജ്. പിൽക്കാലത്ത് അവരാണ് താർത്താരികൾ, അതേപോലെ പിന്നെ മുഗളന്മാർ താർത്താരികൾ അല്ലെങ്കിൽ മംഗോളിയൻ വംശജർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വിഭാഗം അവരാണ് ഈ യജൂജ് മജൂജ്. പിന്നെ അവർ മാത്രമാണ് എന്ന് പറയാൻ പറ്റൂല, യജൂജ് മജൂജ് അവരിൽപ്പെട്ടവരാണ് ആര്? താർത്താരികൾ, അതേപോലെ തന്നെ മുഗളന്മാർ, മംഗോളിയക്കാർ എന്നൊക്കെ പറയില്ലേ. പിന്നെ അവർ പല ഗോത്രങ്ങളായിരുന്നു എന്നാണ്, പല ഗോത്രങ്ങളായിരുന്നു. പിന്നെ അതിൽ ഈ ദുൽഖർനൈൻ അണതീർത്ത് 22 ഗോത്രങ്ങൾ, ചരിത്രത്തിൽ വായിച്ചപ്പോൾ 22 ഗോത്രങ്ങളിൽ ഈ അണക്കിപ്പുറം 21 ഗോത്രവും അതിൽ ഒരു വിഭാഗം ഈ അണക്കിപ്പുറത്തുമായി. അതുകൊണ്ടാണ് തിറക്കുക എന്ന് പറഞ്ഞ എന്താർത്ഥം? ഉപേക്ഷിച്ചു വിട്ടേച്ചു എന്നാണ്. അതിനാണ് തുർക്ക്, തുർക്കുണ്ടായത്. അതുകൊണ്ടാണ് ഇതിന് ഇപ്പുറത്ത്പെട്ട കൗമ ഉണ്ടല്ലോ അവർ തുർക്ക് എന്ന പേരിൽ അറിയപ്പെട്ടത് എന്ന് പറയും. പിന്നെ യജൂജ് മജൂജ് അവരുടെ ലക്ഷണങ്ങൾ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. ഈ യജൂജ് മജൂജിന്റെ ലക്ഷണങ്ങൾ, അവർ വട്ടമുഖായിരിക്കും, ചപ്പിയ മൂക്കായിരിക്കും, കടുത്ത കൺപുരികങ്ങൾ കടുത്തതായിരിക്കും, മഞ്ഞയിലേക്ക് ചാഞ്ഞ വർണ്ണമായിരിക്കും. ഇങ്ങനെ അവരുടെ ശാരീരിക പ്രത്യേകതകൾ വിശദീകരിക്കുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും, ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. പിന്നെ അവരുടെ സ്വഭാവങ്ങളുടെ പ്രത്യേകതയാണ്, അവർ പെട്ടെന്ന് കത്തിയ ആള്. മാത്രമല്ല അവര് പിന്നെ അക്രമവാസനയാണ്, അക്രമവാസന, മറ്റുള്ളവരെ പിന്നെ അടിച്ചമർത്തുക, അവരെ കീഴ്പ്പെടുത്തുക, സംസ്കാരങ്ങളെ തകർക്കുക, ഇതൊക്കെയാണ് യജൂജ് മജൂജിന്റെ ചരിത്രത്തിലെ പ്രത്യേകതകൾ. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ മുഫ്സിദൂന ഫിൽ അർദ് എന്ന് പറഞ്ഞു, ഇനി വിശുദ്ധ ഖുർആനിലെ രണ്ട് സ്ഥലത്താണ് യജൂജും മജൂജും പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ രണ്ട് സ്ഥലത്ത്, ഒന്നിവിടെ സൂറത്ത് പിന്നെ അൽ കഹ്ഫിൽ, മറ്റൊന്ന് സൂറത്ത് അംബിയായിൽ. ഹത്ത ഇദ ഫുതിഹത്ത് യജൂജ് വമജൂജ് വഹും മിൻ കുല്ലി ഹദബി യൻസിലൂൻ എന്ന് അല്ലാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്. യജൂജ് വമജൂജ് അവർ തുറന്നുവിടപ്പെട്ടാൽ അവർ എല്ലാ ഉയർന്ന മലഭാഗങ്ങളിൽ നിന്നും അവർ വേഗത്തിൽ കുതിച്ചു വരുന്നതാണ് അന്ത്യനാളോടനുബന്ധിച്ച്. ഇൻഷാല്ലാ അതിനെക്കുറിച്ച് നമുക്കിവിടെ പിന്നീട് വിശദീകരിക്കാം. അന്ത്യനാളോടനുബന്ധിച്ച് അവരുടെ ഒരു ആഗമനുണ്ട്, അതിനെക്കുറിച്ച് ഹദീസുകളിലൊക്കെ വന്നിട്ട് അത് ഇൻഷാല്ലാ നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇവിടെ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് ഈ യജൂജ് വമജൂജ് ഇവിടെ ഈ ചരിത്രത്തിൽ ദുൽഖർനൈൻ അവരെ പ്രതിരോധിക്കുകയും അവരെ ഇവ്വിധം തടയുകയും ചെയ്ത ചരിത്രമാണ്. നമ്മൾ പറഞ്ഞേ പിന്നെ ഭൂഗോളത്തിന്റെ വടക്ക് കിഴക്കുള്ള ഇന്നത്തെ പിന്നെ മംഗോളിയ ഉൾപ്പെടെയുള്ള വിശാലമായ ഒരു ഭൂതലായിരുന്നു ഈ വിഭാഗത്തിന്റെ യജൂജ് മജൂജിന്റെ വാസസ്ഥലം. അവരുടെ പ്രത്യേകത അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് മറ്റ് നാടുകളെ ആക്രമിക്കുകയും അവരുടെ സംസ്കാരങ്ങളെ തകർക്കുകയും ചെയ്യും. അത് ചരിത്രത്തിൽ ഇപ്പോൾ ചരിത്രാതീത കാലം ചരിത്രം വായിക്കുമ്പോൾ പിന്നെ 5000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ചൈനയെ ആക്രമിച്ച ചരിത്രം നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ വായിക്കുന്നുണ്ട്. ഈ വിഭാഗം മംഗോളിയക്കാർ അവർ 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ ചരിത്രാതീത കാലമാണ്. ചരിത്രത്തിന്റെ ഉദയം ശരിക്കും BC 1500 അവിടുന്ന് മുതലുള്ള ചരിത്രമാണ് നമ്മൾ ചരിത്രോദയ, അതാണ് ചരിത്രോദയ കാലം. അപ്പൊ അതിനു മുമ്പ് പറഞ്ഞ 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് അന്ന് അവർ പിന്നെ ചൈനയെ ആക്രമിച്ച ചരിത്രം വായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ 1500 പിന്നെ അതിൽ ചരിത്രം വായിക്കുമ്പോൾ 1500 ഇടയിൽ അവര് ചൈനയെ ആക്രമിച്ചത്. അതേപോലെ തന്നെ 1000 അവര് പിന്നെ ഈ അശൂരികളുടെ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ സൈനിക പടയോട്ടം. അശൂരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് അശൂരികൾ, പിന്നെ ശരിക്ക് നീനവ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഏഷ്യ മൈനറിന്റെ ഒക്കെ വടക്ക് ഭാഗത്താണ് ഇങ്ങോട്ട്, പിന്നെ ഏഷ്യയുടെ പശ്ചിമ ഭാഗം ഇങ്ങോട്ട് യൂറോപ്പിന്റെ ഒക്കെ ഭാഗങ്ങളിലേക്ക് അവർ അതിക്രമിച്ചു വന്ന് അശൂരികളുടെ സംസ്കാരങ്ങളെ തകർത്ത ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായി? ഇപ്പൊ ഗ്രീക്ക് ചരിത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹെറോഡോട്ടസ്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം ഇവരുടെ ഈ സൈനിക പ്രയാണം ഉണ്ടാവുകയും അങ്ങനെ അശൂരികളുടെ സംസ്കാരത്തെ തകർത്തത്, അതേപോലെ അതിനു മുമ്പ് ചൈനക്കാരുടെ സംസ്കാരങ്ങളെ ഇവര് തകർത്തത്, ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. AD 4 ഈ മംഗോളിയക്കാരുടെ നേതാവ് അറ്റീല, അദ്ദേഹം പിന്നെ ഒരു സൈനിക പടയോട്ടം യൂറോപ്പിലേക്ക് നടത്തി. യൂറോപ്പിലേക്ക് നടത്തിയിട്ട് റോമയെ തകർത്ത് അങ്ങനെ റോമ സംസ്കാരത്തെ നാമാവശേഷമാക്കി. അത് AD 400 ഇവിടെ ഈ വിഷയം ഉണ്ടല്ലോ, ഈ പടയോട്ടത്തെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത്, നമ്മൾ പറഞ്ഞ് കോറിഷ് രാജാവ് ജീവിച്ചത് ഏത് കാലഘട്ടത്തിലാ? BC 559 പിന്നെ 529 അല്ലേ? ഈ കാലഘട്ടത്തിലാണ് ആര്? കോറിഷ്. അപ്പോ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ യജൂജ് മജൂജ് എന്ത് ചെയ്തിട്ടുണ്ട്? അവര് ഈ പിന്നെ കൂക്കാസ് പർവ്വതങ്ങളെ ഭേദിച്ച് ദാരിയേൽ മലയിടുക്കിനെ താണ്ടി അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഈ ഭാഗങ്ങളിലേക്ക് ആക്രമിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, ഇവിടെ എന്ത് ചെയ്തത്, പിന്നെ ദുൽഖർനൈനോട് ഇവരുടെ വിഷയത്തിൽ ആവലാതിപ്പെട്ടത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കോറിഷ് രാജാവ് സൈറസ് എന്ന് പറയുന്ന കോറിഷ് രാജാവ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ അണകെട്ടുന്നത്. ചരിത്രത്തിൽ പല ചരിത്രകാരന്മാരും സ്ഥിരീകരിച്ചത് വിശുദ്ധ ഖുർആൻ സൂറത്തിൽ കഹ്ഫിൽ പറഞ്ഞതായ ഈ അണയുടെ നിർമ്മാണം അത് കോറിഷാണ്. ദുൽഖർനൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോറിഷാണ്. അദ്ദേഹം ഈ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ നിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ലോഹങ്ങളാൽ ധന്യമായ ഈ ഭൂപ്രദേശത്ത് അദ്ദേഹം ഈ അണ തീർക്കാനും അത് ഭദ്രമാക്കി നിർമ്മിക്കുവാനും അദ്ദേഹം നല്ല ഒരു സാഹചര്യമാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ സഹായം അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ ഇരുമ്പ് കട്ടകൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഇരുമ്പ് കട്ടകൾ വെച്ച് അങ്ങനെ അദ്ദേഹം പിന്നെ ഈ അണ നിർമ്മിച്ചു. ഇന്ന് റഷ്യയുടെ കീഴിലുള്ള ദാഗിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ദാഗിസ്ഥാൻ. ദാഗിസ്ഥാനില് പിന്നെ ചരിത്ര വിദ്യാർത്ഥികളായ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഈ ഒരു അണയുടെ പിന്നെ അണയെക്കുറിച്ചുള്ളതായ പിന്നെ ഭാഗങ്ങൾ ഭൂമി പിന്നെ ഭൂമിശാസ്ത്ര വിദ്യാർത്ഥികളുണ്ടല്ലോ, അവര് ഇതിനെക്കുറിച്ചുള്ളതായ പഠനത്തിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പിന്നെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. തയ്യും യജൂജ് മജൂജ്, അവര് ഇവിടെ നമ്മൾ പറഞ്ഞ 500 പിന്നെ ഈ കാലഘട്ടത്തിൽ ബി സി 500 ആ കാലഘട്ടത്തിൽ അക്രമം അഴിച്ചു വിട്ടിട്ടുണ്ട്. അത് പിന്നെ ഇതാണ് കൂക്കാസ് പർവ്വതങ്ങളെ താണ്ടി കടന്നിട്ടുള്ളതായ ഈ നാടുകളുള്ള ആക്രമണമാണ്. ഇതിനു ശേഷമാണ് ചൈനയുടെ നേരെ ഇവര് ആക്രമം അഴിച്ചു വിട്ടുള്ളത്. ഈ ജുജു മജൂജ് അല്ലേ, അത് BC 300 ഇതിനൊക്കെ ശേഷം BC 300. അതുകൊണ്ടാണ് ഷീൻ ഹുവാൻതി എന്ന് പറയുന്ന, ഷീൻ ഹുവാൻതി അങ്ങനല്ലേ പറയാ, ആരാ ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത്? അറബിയിൽ എഴുതിയാല് ഞാൻ പിന്നെ അത് പണ്ട് പഠിച്ചത് മറന്നേനെ, അത് അതുകൊണ്ട് ഞാൻ അറബി വായിച്ചത് ഇങ്ങനെ ഹുവാൻ തി അങ്ങനെയാണ്, ഷീൻ ഹുവാൻ തി. ഈ ഷീൻ ഹുവാൻ തി ഇദ്ദേഹം എന്നാ BC എന്നാ അത് നിർമ്മിച്ച്? ഖബ്ലൽ മസീഹ് ഉണ്ടല്ലോ, ഖബ്ലൽ മസീഹിൽ 264 ഷീൻ ഹുവാൻതി എന്തായാലും ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത്. 264 10 വർഷം നീണ്ടിട്ടുണ്ട് ഈ ചൈനയുടെ വൻമതിൽ നിർമ്മാണത്തിന്. എന്തിനാണ് ഷീൻ ഹുവാൻതി ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത്? ഈ യജൂജ് മജൂജ് മംഗോളിയൻ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, അവർ ചൈനയുടെ സമതല മേഖലകളിലേക്ക് എന്ത് ചെയ്യും, അവരക്രമം വഹിച്ചു വിടുകയും ചൈനക്കാർ നിർമ്മിക്കുന്ന സംസ്കാരങ്ങളെയും നാഗരികതകളെയും പിന്നെ ഉടച്ചു വാർക്കുകയും അവിടെയുള്ള ജനവിഭാഗങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പല ചരിത്രകാരന്മാരും പറയുന്നത് ദുൽഖർനൈൻ ഈ അണ നിർമ്മിച്ചല്ലോ, ആ അണ നിർമ്മിച്ചതിൽ നിന്ന് ഷീൻ ഹുവാൻതി പാഠം ഉൾക്കൊണ്ടിട്ടാണ് എന്ത് ചെയ്തത്, ഇവരെ ചെറുക്കണമെങ്കിൽ ഇതേ നിർവാഹമുള്ളൂ, എന്ത് അവരെ ഈ അണ കെട്ടിയിട്ട് മതിൽ കെട്ടിയിട്ട് അവരെ തടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഷീൻ ഹുവാൻതി പിന്നെ BC 264 ചൈനയുടെ വൻമതിൽ നിർമ്മിച്ചത്, ഈ ഒരു വിഭാഗത്തെ ചെറുത്ത് ചൈനയുടെ സംസ്കാരവും അതേപോലെ തന്നെ അവിടുത്തെ ആളുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. പല ചരിത്രകാരന്മാരും ഈ ഒരു യാഥാർത്ഥ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പിന്നെ ആക്രമണത്തിന് ശേഷം, ഇതിപ്പോ BC 264 അവർ ചെറുക്കപ്പെട്ടതാണ് ഇങ്ങനെ, അതിനുശേഷം പിന്നീട് അവരുടെ ആക്രമണം ഉണ്ടായതാണ് നമ്മൾ പറഞ്ഞത് AD 400 അത് അറ്റീലയുടെ നേതൃത്വത്തിൽ റോമയ്ക്ക് നേരെ, മനസ്സിലായില്ല, അങ്ങനെ റോമയിലേക്ക് ഇവർ ഇതൊരു ഈ ഒരു കൗമ എന്ന് പറഞ്ഞെങ്കിൽ ഒരു മഹാ അത്ഭുതമാണ്. അത്രമാത്രം ആൾബലവും എന്തിനും ധൈര്യമാണ്, പെട്ടെന്ന് ഈർഷ്യരാകും ദേഷ്യപ്പെടും. അങ്ങനെ ഇവരെന്ത് ചെയ്ത് റോമയുടെ നേരെ ആക്രമണം അഴിച്ചുവിട്ട് അങ്ങനെ അവർ റോമയെ തരിപ്പണാക്കി, റോമൻ സംസ്കാരത്തെ അവർ ഉന്മൂലനാശം വരുത്തി, അങ്ങനെ അവർ ഇതുണ്ടാക്കി. അത് AD 400 പിന്നീട് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു ചരിത്രം. AD 1200 അഥവാ ഹിജ്റത്രെ ഹിജ്റ ഏഴാം നൂറ്റാണ്ടിൽ ഇവരെന്ത് ചെയ്ത് ഇസ്ലാമിക നാടുകളിലേക്ക് ഒരു പ്രയാണമുണ്ടായി. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആര്? വൈലുല്ലിൽ അറബ്, അറബികൾക്ക് നാശം, യജൂജ് മജൂജിന്റെ അണ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ രീതിയിൽ പറഞ്ഞ സംഭവം ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കണില്ലേ, അൻഹുലക് വഫീന സ്വാലിഹൂൻ, ഞങ്ങളിൽ സൽവൃത്തന്മാരുണ്ടായിരിക്കും റസൂലെ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് ചോദിച്ചപ്പോൾ, ഇതൊക്കെ സുറൽ ഖബസ്, നീചവൃത്തികൾ പെരുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന രീതിയിൽ റസൂൽ പ്രതികരിച്ച സംഭവം. ഏതായാലും പിന്നെ ഹിജ്റയുടെ 7-ാം നൂറ്റാണ്ട് ഇസ്ലാമിക നാടുകളിലേക്ക് ഇവരുടെ പ്രയാണം ഉണ്ടായി. അത് വലിയ ഒരു മുസീബത്തായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് മംഗോളി ഇവർ താർത്താരികളും മുഗളന്മാരുമാണ്, മംഗോളിയൻ ശക്തി, താർത്താരികൾ മുഗളന്മാർ ഇവർ. പിന്നെ അന്ന് പിന്നെ ഈ മംഗോളിയക്കാരുടെ പിന്നെ നേതാവ് ഉസ്ബക് ഖാൻ എന്ന വ്യക്തിയാണ്. ഉസ്ബക് ഖാൻ, ഈ ഉസ്ബക് ഖാൻ അയാളാണ് മംഗോളിയക്കാരുടെ നേതാവ്. അയാളുടെ ഒരു ഈ ഉസ്ബക് ഖാൻ അയാളുടെ ഒരു സൈന്യത്തിലെ ഒരു സൈനിക യുവാവായിരുന്നു തൂജീനി എന്ന് പറയുന്ന ഒരു വ്യക്തി. തൂജീനി, ഈ തൂജീനി ഇയാളാണ് ചെങ്കിസ് ഖാൻ. തൂജീനി എന്നാണ് അയാളുടെ ആദ്യത്തെ പേര്. പിന്നീട് അയാൾ പേര് മാറ്റിയിട്ട് സ്വീകരിച്ച പേരാണ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ്ഖാൻ എല്ലാവരും കേട്ടണം. അയാളുടെ യഥാർത്ഥ പേര് ഇതാണ്, തൂജീനി എന്ന് പറയുന്ന പേര്. ഉസ്ബക് ഖാൻ ഈ തൂജീനി എന്ന് പറയുന്ന ഈ ചെങ്കിസ് ഖാനെ തന്റെ സൈന്യത്തിൽ നിന്ന് ഔട്ടാക്കി. ചില ആളുകളുടെ ദുഷ്പ്രേരണകൾ മുഖാന്തരമാണ് ഇത് ഔട്ടാക്കിയത്. അങ്ങനെ ഹിജ്റയുടെ 599 ചെങ്കിസ് ഖാൻ ഈ തൂജീനി ഈ ഉസ്ബക് ഖാനെ തോൽപ്പിച്ച് സൈനിക അട്ടിമറി നടത്തിയിട്ട് എന്ത് ചെയ്തു? സൈന്യത്തെ തന്റെ വരുതിയിലാക്കി. അതിനുശേഷം ഈ ചെങ്കിസ് ഖാൻ മംഗോളിയക്കാരുടെ നേതാവാകുന്ന നേതാവായിരിക്കെ ആ കാലഘട്ടത്തിൽ അബ്ബാസി ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടമാണ്. അബ്ബാസി ഖലീഫ അന്ന് അൽ മുസ്തഅസിം ബില്ലയാണ്. അബ്ബാസി ഖലീഫ മുസ്തഅസിം എന്നാണ്, മുഅ്തസിം ബില്ലല്ല, മുസ്തഅസിം ബില്ല. അബ്ബാസികളുടെ ഖിലാഫത്താണ്, ഖലീഫ മുസ്തഅസിം ബില്ലയാണ്. മനസ്സിലായില്ലേ? അന്ന് ഇസ്ലാമിക രാഷ്ട്രം കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക രാഷ്ട്രം അബ്ബാസി ഖിലാഫത്താണ് എന്ന പേരുണ്ടെങ്കിലും ഇത് കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാം, ഈ നമ്മൾ അബ്ബാസി ഖിലാഫത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഇതിങ്ങനെ ഖവാറസ്മികൾ, സംഗികൾ, അതാബിക്കുകൾ, ഇഹ്ഷീദികൾ, ഫാത്തിമികൾ, ഉബൈദികൾ, ബഹായികൾ തുടങ്ങി ഇങ്ങനെ കൊച്ചു കൊച്ചു രാഷ്ട്രങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ പേരിന് ഭരണാണെങ്കിലും പിന്നെ എന്തായിട്ടുണ്ട്, തുർക്കികളുടെയൊക്കെ ഈ ഇതൊക്കെ സ്വാധീനവും മറ്റുമൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഭരണം ശിഥിലായിട്ടുണ്ട്. അങ്ങനെ ഖവാറസം എന്ന് പറയുന്ന നാടിനെ ഭരിച്ചിരുന്നത് ഖവാറസം ബില്ല ഖവാറസം ഷാ എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. ഈ ഖവാറസം ഷാ എന്ന് പറയുന്ന ഭരണാധികാരിയെ തോൽപ്പിച്ച് ഹിജ്റയുടെ 616 ചെങ്കിസ്ഖാൻ മംഗോളിയൻ പടയെ ഇസ്ലാമിക നാടുകളിലേക്ക് നയിച്ചു. അങ്ങനെ ചെങ്കിസ്ഖാന്റെ ഈ പട ഖവാറസം ഷായുടെ പടയെ തോൽപ്പിച്ച് മുസ്ലിം നാടുകളിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ യജൂജ് മജൂജ് എന്ന് പറയപ്പെടുന്ന മംഗോളിയൻ പട ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് എത്തുന്നത് എന്ന് ഹിജ്റയുടെ 616. ചെങ്കിസ്ഖാൻ 624 പക്ഷെ ചെങ്കിസ്ഖാൻ കൊണ്ടുവന്ന പടയും ചെങ്കിസ്ഖാനും മുസ്ലിമീങ്ങളെ കൊന്ന് മരിച്ച് പിന്നെ തന്റെ പടയോട്ടം അത് ഇസ്ലാമിക നാടുകളുടെ ഹൃദയഭാഗത്തേക്ക് വളരെയധികം സൗകര്യപ്പെടുത്തി. ഇരുപത്തിനാലില് ചെങ്കിസ്ഖാൻ മരിച്ചു. ചെങ്കിസ്ഖാൻ മരിച്ചപ്പോൾ മകൻ ഹുലാക്കയാണ് പിന്നീട് ഹുലാക്കോ ഭരണത്തിൽ വരുന്നത്. ഹോലാക്കോ ഭരണത്തിൽ വന്നു. അങ്ങനെ ഹോലാക്കോന്റെ സൈന്യം 200,000 ആണ് ഹോലാക്കോന്റെ സൈന്യം. ഈ വിഭാഗം മംഗോളിയർ മുസ്ലിം സൈന്യം മുസ്തഅസിം ബില്ലന്റെ കീഴിൽ ആകെ 10,000 വരുന്ന മുസ്ലിം സൈന്യം 200,000 വരുന്ന ഈ മനുഷ്യനെ തിന്നണം ഈ വിഭാഗത്തിന് മുമ്പിൽ അവർ ഏറ്റുമുട്ടി. അങ്ങനെ ഹിജ്റയുടെ 656 ബാഗ്ദാദിൽ രക്തരൂക്ഷിതമായ പോരാട്ടം. ആ രക്തരൂക്ഷിത പോരാട്ടത്തിൽ മുഅ്തസിം ബില്ല കൊല്ലപ്പെട്ടു. ഹുലാക്ക് മുഅ്തസിം ബില്ലനെ കൊന്നു, ഖലീഫയെ കൊന്നു. ബഗ്ദാദിനെ ഇവർ പിടിച്ച്, മംഗോളിയക്കാർ എന്ത് ചെയ്ത്, ബഗ്ദാദ് പിടിച്ചു 500-656. അതോടുകൂടി ഇസ്ലാമിക ഭരണം നാമാവശേഷമായി. പിന്നെ ഇമാം ഇബ്നുൽ അസീർ അദ്ദേഹത്തിന് അൽ ഖാമിൽ ഫി താരിഖ് എന്ന് പറഞ്ഞ ചരിത്ര ഗ്രന്ഥമുണ്ട് ഇബ്നുൽ അസീറിന്. ചെങ്കിസ് ഖാന്റെ പടയോട്ടം ഉണ്ടായി, മുസ്ലിം നാടുകളിലേക്കുണ്ടായി. അങ്ങനെ ചെങ്കിസ് ഖാൻ മുസ്ലിമീങ്ങളെ കൊന്നു മെതിക്കുകയാണ്. അതിൽ മിത്രമാര് ശത്രു എന്ന് ആരും നോക്കാതെയാണ്. അതുകൊണ്ട് ഇബ്നുൽ അസീർ പറയാണ് ഈ ചരിത്രം പിൽക്കാലത്തെ മുസ്ലിമീങ്ങൾ വായിക്കരുത്, അറിയരുതെന്ന് വിചാരിച്ചിട്ട് ഞാനിത് എഴുതാതിരുന്ന്. പിന്നെ കുറെ ഗുണകാംക്ഷികളായ ആളുകൾ എന്നോട് പറഞ്ഞ്, നിങ്ങൾ ചരിത്രം രേഖപ്പെടുത്തുന്ന പണ്ഡിതനല്ലേ, ഈ ചരിത്രം നിങ്ങൾ രേഖപ്പെടുത്തി പിൽക്കാലത്തേക്ക്, മുസ്ലിമീങ്ങൾ അറിയട്ടെ ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ അറച്ചിരുന്ന ഞാൻ പിന്നെ എഴുതാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പ് മുതൽ, ആദം നബിയുടെ സൃഷ്ടിപ്പ് മുതൽ ലോകാവസാനം വരെ ഇതുപോലുള്ള ഒരു കൂട്ടക്കുരുതി ഭൂമിക്കുപരിയിൽ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരാൾ പറയുകയാണ് എങ്കിൽ അയാൾ സത്യസന്ധനായിരിക്കും. കാരണം അങ്ങനത്തെ കൂട്ടക്കുരുതിയെ നടന്നത്. ദജ്ജാലിന്റെ ഫിത്നയായിരിക്കും ഏറ്റവും വലിയ ഫിത്ന. പക്ഷെ ദജ്ജാൽ പോലും ഫിത്ന നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്റെ ആളുകൾ ഒഴിവാക്കിയിട്ടായിരിക്കും, ശത്രുക്കളായിരിക്കും വകവരുത്തുക. ഇത് ശത്രുവാരും മിത്രാരും നോക്കാതെയായിരുന്നു എന്ത് വകവരുത്തൽ. ഇത് ആരുടെ വരവിനെ കുറിച്ചാണ് പറയുന്നത്? ഇബ്നുൽ അസീർ ചെങ്കിസ് ഖാന്റെ വരവിനെ കുറിച്ചാണ്. ചെങ്കിസ് ഖാന്റെ വരവ്, ഇബ്നുൽ അസീർ 630 മരിച്ച്, ഇബ്നുൽ അസീർ 630 മരിച്ച് ഹിജ്റയുടെ 630. അപ്പൊ 630 മുമ്പുള്ള ചരിത്രമാണ് അത് പറയുന്നത്, ഇബ്നുൽ അസീർ പറയുന്നത്. അതിനുശേഷമാണ് ഹൂലാക്കോ നടത്തിയ നരനായാട്ട്. ഹൂലാക്കോ ബഗ്ദാദ് ആക്രമിച്ച്, ആ ബഗ്ദാദ് ആക്രമിച്ചതിന്റെ കണക്ക് ഇമാം ഇബ്നുൽ കസീർ ബിദായിൽ രേഖപ്പെടുത്തിയത് ഒരു റിപ്പോർട്ടിൽ 800,000 ആളുകളെയാണ്, 800,000 മുസ്ലിമീങ്ങളെയാണ് കൊന്നതെന്നാണ്. വേറെ റിപ്പോർട്ടിലുള്ളത് 1,800,000. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് 2 മില്യൺ. അങ്ങനെ 3 അഭിപ്രായങ്ങളാണുള്ളത്. മുസ്ലിമീങ്ങളിൽ നിന്ന് കൊന്നൊടുക്കപ്പെട്ടവർ, അതുകൊണ്ടാണ് ചില ചരിത്രകാരന്മാർ അതിശയോക്തിയിൽ പറയാണ്ട് കുതിരകളുടെ കുളമ്പുകൾ പിന്നെ മണ്ണിൽ പൂന്തിയിരുന്നു എന്നാണ്. രക്തം കുളിച്ച്, രക്തത്തിൽ കുളിച്ച് മണ്ണ് കിടക്കുന്നത് കാരണത്താൽ കുതിരകളുടെ കാല് പൂന്തിയിരുന്നു എന്നാണ്. അതൊരു വളരെ ഒരു അതിശയോക്തിയല്ല. കാരണം എന്താ, അത്രമാത്രം ആളുകളെ കൊന്നിട്ടാണ് ഹൂലാക്കോ എന്ത് ചെയ്തത്, ഹൂലാക്കോ തന്റെ പിന്നെ പടയോട്ടം നടത്തിയത്, ബഗ്ദാദിനെ പിടിച്ചടക്കിയത്. ഇസ്ലാമിക രാഷ്ട്രത്തെ നാമാവശേഷമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടത്തിൽ ഹൂലാക്കോ ശരിക്ക് വകവരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും ആരെയും വിട്ടേക്കാതെയായിരുന്നു ആ പോരാട്ടം. അതിൽ ശരിക്കും ഇസ്ലാമിക നാടുകൾ രക്തത്തിൽ കുളിച്ച്. അത് രേഖപ്പെടുത്താൻ ആര് ജീവിച്ചിട്ടില്ല? ഇബ്നുൽ അസീർ ജീവിച്ചിട്ടില്ല. ഇബ്നുൽ അസീർ അതിന് മുമ്പത്തെ സംഭവം പറയുന്നത്, ഈ സംഭവം അതിനേക്കാൾ ഹൃദയഭേദകമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അത്രമാത്രം മുസ്ലിമീങ്ങൾ അതിൽ വധിക്കപ്പെടുകയുണ്ടായി. മുസ്ലിമീങ്ങൾ വധിക്കപ്പെടുക മാത്രമല്ല, സംസ്കാരങ്ങൾ നശിപ്പിക്കപ്പെട്ടു, അതേപോലെ വിജ്ഞാനങ്ങൾ, ഗ്രന്ഥശേഖരങ്ങൾ ഇതൊക്കെ നശിപ്പിക്കപ്പെടുകയുണ്ടായി. മനസ്സിലായില്ലേ? യൂഫ്രട്ടീസും ടൈഗ്രീസും ഒക്കെ ചെഞ്ചായം മണിഞ്ഞാണ് ഒഴുകിയത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ഇസ്ലാമിക വിജ്ഞാനങ്ങൾ മുഴുവൻ ആ നദികളിൽ തമസ്കരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് സംജാതമായത്. കാരണം അങ്ങനെയാണ് ഹൂലാക്കോ ശരിക്കും മുസ്ലിം നാടുകളിൽ പിന്നെ ആക്രമിച്ചു വിട്ടത്. ഇത് ഹിജ്റയുടെ 656. പക്ഷേ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മുഅ്തസിം ബില്ല ഹിജ്റയുടെ 56 സഫർ മാസത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഹൂലാക്കോ ഭരണത്തിൽ വന്നു. പക്ഷേ ഹിജ്റയുടെ 658 ഹിജ്റയുടെ 558 ഐനു ജാലൂത്ത് എന്ന് പറയുന്ന യുദ്ധം നടന്നു. ഐനു ജാലൂത്ത് ഒരു റമദാൻ മാസത്തിൽ ഈ ഐനു ജാലൂത്ത് യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ ചീഫ് ഇൻ കമാൻഡർ ഖത്സ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഖത്സ് എന്ന് പറയുന്ന ഒരു മഹാനായിരുന്നു മുസ്ലിമീങ്ങളുടെ ചീഫ് ഇൻ കമാൻഡർ. ഈ ഐനു ജാലൂത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിമീങ്ങൾ ഈ താർത്താരികളോട് ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൽ വാ ഇസ്ലാമ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഖത്സ് മുസ്ലിമീങ്ങളെ എന്ത് ചെയ്തത്, പിന്നെ അദ്ദേഹം പിന്നെ പ്രോത്സാഹിപ്പിച്ചത്. മാത്രമല്ല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും നല്ല മുറിവാണ് മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പോരാടിച്ച് ഈ ഐനു ജാലൂത്ത് യുദ്ധത്തിൽ, അത് റമദാൻ മാസത്തിൽ, ഖത്സിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സേന ഈ മംഗോളിയക്കാരെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല മംഗോളിയക്കാരെ നാമാവശേഷാക്കി. കണക്കിന് എന്ത് ചെയ്ത് അവരോട് കണക്ക് തീർത്തു, പകരം തീർത്തു ആര്, അന്ന് മുസ്ലിം സൈന്യം 658. അതോടുകൂടി എന്ത് ചെയ്ത്, ഇവർ ഈ മംഗോളിയക്കാർ ഇസ്ലാമിക നാടുകളിൽ നിന്ന് അവർക്ക് നിർബന്ധമായി പിൻവാങ്ങേണ്ടി വന്നു. പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടി ഹുലാഖാന്റെ മകൻ ബർക്കത്ത് ഖാൻ ഇസ്ലാം സ്വീകരിച്ചു. ബർക്കത്ത് ഖാൻ ഇസ്ലാം സ്വീകരിച്ചു. അതേപോലെ തന്നെ അയാളെ തുടർന്ന് പലരും ഇസ്ലാം സ്വീകരിച്ച്. അങ്ങനെയാണ് പിന്നീട് ഈ മംഗോളിയക്കാരിൽപ്പെട്ട മുഗളന്മാരിൽപ്പെട്ട പലരും മുസ്ലിമീങ്ങളായിട്ട് പിന്നെ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള പഴയോട്ടങ്ങളും അതേപോലെ തന്നെ പിന്നെ ഭരണങ്ങളൊക്കെ കാഴ്ചവെച്ച് ചരിത്രം നമ്മൾ വായിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇത് പിന്നെ ഈ ഇവരുടെ യജൂജ് മജൂജിന്റെ പടയോട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളതായ ഒരു പിൽക്കാലത്ത് നിന്ന പടയോട്ടാണിത്. മനസ്സിലായി? മംഗോളിയക്കാരുടെ പടയോട്ടം ഇസ്ലാമിക നാടുകളിലേക്ക് അബ്ബാസി ഖിലാഫത്തിനെ തകർത്ത് തരിപ്പണമാക്കിയ പടയോട്ടമായിരുന്നു ഇവരുടെ പടയോട്ടം. അതിൽ മുസ്ലിമീങ്ങളുടെ രക്തം അത് അഗണ്യമായ വിധം ചിന്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ വിജ്ഞാനങ്ങൾ അതേപോലെ സംസ്കാരങ്ങൾ അത് തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അതിശയോക്തിയല്ല. ഇതാണ് അവരുടെ ചരിത്രത്തിൽ അവർ നടത്തിയ രക്തശിക്ത പോരാട്ടങ്ങളുടെയും അതേപോലെ തന്നെ പിന്നെ ഈ സംസ്കാരങ്ങളെ തകർക്കുവാനും മനുഷ്യരെ ഹനിക്കുവാനുമുള്ള അവരുടെ ഈ പടയോട്ടങ്ങളിൽ അവസാനത്തെ പടയോട്ടം ഇതാണ്. ഇനി ഒരു പടയോട്ടം വരാനുണ്ട്. ആ പടയോട്ടാണ് അന്ത്യനാളിന്റെ അടയാളം എന്നോണം ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നടത്താനുള്ള പടയോട്ടം. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്ക് അത് എന്റെ വിശദഭാഗങ്ങളാണ് വരിക. ഏതായാലും പിന്നെ ഇതാണ് ഈ ഒരു വിഭാഗം ജൂജ് എന്ന് പറയുന്ന അവർ. പിന്നെ അവര് ഈ മംഗോളിയ വംശജർ. അതേപോലെ തന്നെ അവര് പിന്നെ ഈ പേര് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് യജൂജ് മജൂജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പേരാണ്, ഒരു ഉമ്മാന്റെ ഉമ്മാപ്പാന്റെ മക്കൾക്കുള്ള പേരാണ് യജൂജ് മജൂജ് എന്നുള്ളതാണ്. പക്ഷെ ചിലർ പറഞ്ഞല്ല, യജൂജ് വേറെ മജൂജ് വേറെ, യജൂജ് താർത്താരികൾ, മജൂജ് മംഗോളിയക്കാർ, മുഗളന്മാർ, അങ്ങനെ പറഞ്ഞവരുണ്ട്. പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു അസറിൽ കാണാം ഉമ്മത്താനി എന്നാണ്. രണ്ട് സമുദായങ്ങളാണ് യജൂജ് മജൂജ് എന്നാണ്. ചിലർ പറഞ്ഞില്ല, ഒരേ പ്രകൃതിയുള്ള പിന്നെ ഒരേ സ്വഭാവക്കാരായ കൗമാണ്, അവർക്ക് യജൂജ് മജൂജ് ഒന്നിച്ചാണ് പേര് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആലം. ഏതായാലും പിന്നെ അവരുടെ ചരിത്രം പഠിക്കാൻ മാത്രവും അതേപോലെ തന്നെ ചരിത്രം ഏറെ പിന്നെ ശ്രദ്ധേയമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കൗമാണ് അവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് പിന്നെ ചരിത്രാതീതകാലം, 5000 വർഷങ്ങൾക്കും പറഞ്ഞ ചരിത്രാതീതകാലമാണ്. പിന്നെ ചരിത്രോദയ കാലം, അത് 1500 മുതൽ BC, അവിടുന്ന് ഒക്കെയുള്ള ചരിത്രങ്ങൾ ഇവരുടേത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സ്ത്രീയിലൊക്കെ ഇപ്പം പണ്ടൊക്കെ വായിക്കണതല്ലേ അത്. ഇനി ഇൻഷാ അള്ളാ നമുക്ക് പിന്നെ അന്ത്യനാളിന്റെ അലാമത്തെന്നോണം, അടയാളമെന്നോണം ഇവരുടെ ഒരു പുറപ്പാടിനെ കുറിച്ച് ഉണ്ട്. ഇൻഷാ അള്ളാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അത് അവരുണ്ടല്ലോ. പിന്നെ അവര് പിന്നെ ഒരു വേള ഇന്ന് ചരിത്രത്തിൽ നമ്മൾ ഇപ്പൊ ഇവര് ചൈനക്കാരെ ആക്രമിച്ചു മറ്റവരെ ആക്രമിച്ചു എന്ന് പറയണ്ടല്ലോ. പിന്നെ ഈ ആക്രമിക്കപ്പെട്ടിട്ട് വീണ്ടും അവര് പിന്നെ ഉണ്ടല്ലോ, അവിടങ്ങളിലൊക്കെ ഇവര് നിന്നിട്ട് വിശാലമായിരിക്കാം. ഇപ്പൊ ഇവരുടെ അടയാളങ്ങൾ പറയുമ്പോണ്ടല്ലേ, അവര് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ, പെട്ടെന്ന് കത്തുന്നവർ, അതേപോലെ തന്നെ മറ്റുള്ളവരെ ആക്രമിക്കാനുള്ളൊരു വാഞ്ചിയുള്ളവർ, അവരുടെയൊക്കെ പിന്നെ കണ്ണ് ചെറുതായിരിക്കും, പുരികങ്ങൾ കടുത്തതായിരിക്കും, മഞ്ഞയിലേക്ക് ചാഞ്ഞ വർണ്ണമായിരിക്കും, മുഖം ഇങ്ങനെ പരിജ പോലെ വട്ടത്തിലായിരിക്കും, ചപ്പിയ മൂക്കായിരിക്കും, ഇടത്തരം ചുണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ അവരെ കുറിച്ചുള്ള വർണ്ണനകളുണ്ട്. അങ്ങനെ കുറ്റിയായിട്ടുള്ള മുടിയായിരിക്കും. അപ്പൊ ആ ലക്ഷണത്തിൽ പല ആളുകളെയും ഇപ്പൊ ചൈനയിലുള്ള പല ആളുകളും അതേപോലെ തന്നെ ഈ മംഗോളിയ ഈ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ എന്താണ്, ആ ഒരു പ്രകൃതക്കാരാണ്. ഇന്ന് ലോകം ഭയക്കുന്ന ഏറ്റവും വലിയ ശക്തി ആരാ? ഇപ്പൊ പശ്ചിമ നാടുകളും അറബികളൊക്കെ ഭയക്കുന്ന ശക്തി ഏതാണ്? ചൈനയാണ്. അതുകൊണ്ട് തന്നെ പല ഗ്രന്ഥങ്ങളും വായിച്ചപ്പോ പിന്നെ പല ആളുകളും ചെയ്തിട്ടുണ്ട്, ചൈനക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. മാത്രമല്ല ഇവരുടെ എണ്ണപ്പെരുപ്പം, ഈ യജൂജ് മജൂജിന്റെ എണ്ണപ്പെരുപ്പ് അത്ര, യജൂജ് മജൂജിന്റെ എണ്ണപ്പെരുപ്പം ഞാൻ അടുത്ത ആഴ്ച നമ്മൾ മനസ്സിലാക്കും. അത് പിന്നെ ഇവരൊരു സ്ഥലത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ തബരിയ എന്ന് പറയുന്നത് വലിയ തടാകമാണ്, തബരിയ, മനസ്സിലായില്ലേ? ആ തബരിയ തടാകത്തിലൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വിഭാഗങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിന് കോരി കുടിച്ചിട്ടാണ് പോവുക. പിന്നെ അവസാനം വരുന്നവരിലേക്ക് അവിടെ ഒന്നുമില്ല, വെള്ളമൊന്നുമില്ല. അപ്പൊ പണ്ട് ഇവിടെ ഒരു തടാകം ഉണ്ടായിരുന്നല്ലോ എന്ന് അവസാനം വരുന്നവർ പറയുന്നതാണ്. അതാണ് ഇവരുടെ എണ്ണപ്പെരുപ്പ്, ഭയങ്കര ആൾബലാണ് എന്നുള്ളതാണ്. അപ്പോ ആ വിഭാഗങ്ങളുണ്ട്, ശരിയാണ്, മനസ്സിലായില്ലേ. ഈ പിന്നെ വടക്ക് കിഴക്കൻ നാടുകളിൽ ആ വിഭാഗം ആളുകളുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രയാണം അന്ത്യനാളിനോടനുബന്ധിച്ച് ഉണ്ടാകും എന്നുള്ളതാണ്. ചില കുറച്ച് വിഷയങ്ങൾ അതിൽ നമുക്ക് അടുത്താഴ്ച സംസാരിക്കാം. ഇവിടെ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ ഈ ആയത്തുകളിൽ كذلك وقد احاطنا بما لديه خبرا ثم اتبع سببا حتى اذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين ان ياجوج وماجوج مفسدون في الارض فاور مفسدين എന്നല്ല നമ്മൾ മനസ്സിലാക്കി. അതില് ചരിത്രത്തിൽ അവർ നടത്തിയ ഫസാദുകളിൽ പലതാണ് നമ്മൾ ഇവിടെ കേട്ടത്. فهل نجعل لك خرجا على ان تجعل بيننا وبينهم سدا കാലമാമക്കന്നെ ഫിഹി ഖൈർ ഉണ്ടോ. ഇവിടെ ദുൽഖർനൈൻ അവരിൽ നിന്ന് എന്ത് ചെയ്തില്ല, അവര് പറഞ്ഞു ഞങ്ങൾ കാശ് സ്വരൂപിച്ച് തരാം, നിങ്ങൾ അണ്ണുണ്ടാക്കിയാൽ മതി. പക്ഷെ ദുൽഖർനൈൻ അവരിൽ നിന്ന് കാശ് മേടിച്ചില്ല. അവരോട് എന്താ പറഞ്ഞത്, നിങ്ങൾ എന്നെ ശക്തി കൊണ്ട് സഹായിച്ചാൽ മതി, എനിക്ക് ആളുകളെ വേണം, അതേപോലെ തന്നെ തൊഴിലെടുക്കുന്ന കരങ്ങളും വേണം എന്നാ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്, അതൊരു നേതാവിന്റെ യുക്തിയാണത്. അവരിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ഇവരെ പിന്നെ പണി കിട്ടൂല. അവരെന്താ പറയാ, ആ പൈസയും കൊടുത്ത് ഇനി മൂപ്പരിക്ക് നമ്മൾ പണിയെടുത്ത് കൊടുക്കുക, അത് പറ്റൂല എന്ന് പറയും. അങ്ങനെ ഉണ്ടല്ലോ, അത് അതൊന്ന്. രണ്ടാമത്തേത് ദുൽഖർനൈനിയുടെ വ്യക്തിത്വമാണ് അത്, മനസ്സിലായോ. പടച്ചോ ഇഷ്ടംപോലെ കാശ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, ഇനി ആളുകളെ ചൂഷണം ചെയ്തിട്ട് കാശ് ഉണ്ടാക്കേണ്ട കാര്യമല്ല. അതേസമയം ഉപരിയത്ത് ഇല്ലാത്തത് എന്താണ്, ഇത് നിർമ്മിക്കാനുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത് ആളുകൾ അദ്ദേഹം എന്ത് ചെയ്ത് അവരോട് ആവശ്യപ്പെട്ടു. അതൊക്കെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പിന്നെ പാഠങ്ങളാണ്. ഫൈനൂൻ ഇബ് ഖുവത്തിൻ അജ് ബൈനക്കും അബൈനവും റദ്മ. അതേപോലെ ഒരാൾ എത്ര നേതാവായാലും വലിയ ആളായാലും, മനസ്സിലായല്ലേ, പാരസ്പര്യം എന്ന് പറഞ്ഞെങ്കിൽ അത് അനിവാര്യമാണ്. ഒരു നേതാവിന് എത്ര മികച്ച ആളാണെങ്കിലും, എത്ര കഴിവുറ്റ ആളാണെങ്കിലും, ബുദ്ധിമാനാണെങ്കിലും, കീഴ്ഘടകങ്ങൾ അയാൾക്ക് അനിവാര്യമാണ്. കീഴ്ഘടകങ്ങളുടെ സഹകരണങ്ങളും അനിവാര്യമാണ്, മനസ്സിലായല്ലേ. അതുകൊണ്ട് നോക്കി നിങ്ങൾ അദ്ദേഹം കീഴ്ഘടകങ്ങളെ സഹായത്തിന് വിളിക്കുകയാണ്. ഞാൻ മതി, ഞാനാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞെങ്കിൽ അത് തികഞ്ഞ പരാജയമാണ്. അതേസമയം ഒരാൾ ബുദ്ധിമാനാണ്, കഴിവുള്ള ഒരു നേതാവാണ് എങ്കിൽ അയാൾക്ക് കീഴ്ഘടകങ്ങൾ ആവശ്യമാണ്. ആ കീഴ്ഘടകങ്ങളെ സഹകരിപ്പിക്കേണ്ടതുണ്ട്. സഹകരണത്തിന്റെ ഫലവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കി നിങ്ങൾ, ഒരു നേതാവ് അയാളുടെ ബുദ്ധിയും അയാളുടെ കഴിവും, അതേപോലെ തന്നെ കീഴ്ഘടകങ്ങളുടെ ശക്തിയും, അതേപോലെ തന്നെ അവരുടെ പണിയും, ഇത് ഒന്നിച്ചപ്പോൾ, സഹകരണം ഉണ്ടായപ്പോൾ നോക്കി നിങ്ങൾ എന്താ സംഭവിച്ചത്, വലിയൊരു ഫസാദ് തടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വലിയൊരു ഫസാദ് തടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നേതാവ് ഹവയിൽ, അണികളും ഹവയിലായിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഈ ഫസാദ് തടുക്കൽ നടക്കൂല. നേതാവ് ഇനി നല്ലയാളായി, അണികൾ പിന്നെ അടിയിൽ തരംഗം വെക്കുന്ന ആളുകളാണെങ്കിലോ അപ്പോഴും ഫസാദ് തടുക്കാൻ കഴിയില്ല. ലോകത്തെ പിടിച്ചു ഉറപ്പിക്കുന്ന കൗമാണ് ഈ യജൂജ് മജൂജ്. അവരെ തടയിടാൻ എങ്ങനെ സാധിച്ചത്, നേതാവും കീഴ്ഘടകവും തമ്മിൽ സഹകരിച്ചപ്പോഴാണ്, മനസ്സിലായി. അപ്പോൾ നേതാവ് ചതിയനാണ്, അല്ലെങ്കിൽ പ്രജകൾ ചതിയന്മാരും കൈക്കൂലിയുടെയും മറ്റൊക്കെ ആളുകളാണെങ്കിലും എപ്പോഴും എന്താവും, ഫസാദ് കടന്നു വരും, കുഴപ്പം വിതക്കാൻ മറ്റുള്ള ശത്രുക്കൾക്ക് സാധിക്കും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഹത്താ ഇദാ സാമ ബൈന സദഫൈനി ഖാലം ഫുഹു ഹത്താ ഇദാ ജഅലഹു നാറൻ ഖാലാതുനി ഉഫ്രിഗ് അലൈഹി ഖിത്രാ. വളരെ ശക്തിമത്തായിട്ടാണ് ആ അണയുടെ നിർമ്മാണം, അതല്ലേ, ഇരുമ്പ് കട്ടകൾ വെച്ച് അതിൽ തീയൂതി അതിനെ തീക്കട്ടയാക്കി മാറ്റി, പിന്നെ അതിന്മേൽ എന്ത് ചെയ്യാണ്, ഈ പിന്നെ നഹാസിന്റെ ചിത്രം ഒഴിക്കുകയാണ്, നഹാസ് ചെമ്പിന്റെ ഉരുക്കിയ ദ്രവം ഒഴിക്കുകയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ പിന്നെ ഭദ്രാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പിന്നെ അണ വളരെ ശക്തിമത്തായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നോക്കി നിങ്ങൾ ഫമസ്തത്താവു അയ്യദുഹറു, അവർക്ക് അതിനെ കയറി മറിയാൻ സാധിച്ചില്ല. കയറി മറിയാൽ കുറച്ച് എളുപ്പാ, അതേസമയം തരംഗം ഉണ്ടാക്കാന്നല്ലോ അത് തീരി പറ്റൂല. അതുകൊണ്ട് വമസ്തതാവു ലഹു നഖ്ബ എന്ന് പറഞ്ഞത്, ഇവിടെ വമസ്താവു എന്ന് പറഞ്ഞു, ഇവിടെയോ വമസ്തതാവു എന്ന് പറഞ്ഞു. കാരണം എന്താ, അതിനെ തുരക്കുക എന്നുള്ളത് ഏറെ പ്രയാസമാണ്, അതിനും അവർക്ക് സാധിച്ചില്ല, അത് കയറി മറിയാ എന്നുള്ളതിനും അവർക്ക് സാധിച്ചില്ല എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. മാത്രമല്ല ദുൽഖർനൈൻ, നോക്കി നിങ്ങൾ അയാളുടെ കഴിവാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെ നാമാവശേഷമാക്കുന്ന, ചരിത്രങ്ങളെ നാമാവശേഷമാക്കുന്ന ഒരു വിഭാഗം ആളുകളെ അയാൾക്ക് ഒതുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിട്ടും ആ നേതാവ്, അയാൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു നീതിമാനായത് കാരണത്താൽ ഇത് മുഴുവൻ അള്ളാഹുവിലേക്കാണ് ചേർക്കുന്നത്. ഖാല ഹാദാ റഹ്മത്തു മിർ റബ്ബി, ഇതെന്റെ റബ്ബിന്റെ റഹ്മത്താണ്. ആ ഒരു നേതാവിന് വിശിഷ്യ, ഒരു നേതാവിന് ഒരു അനുഗ്രഹത്തിൽ ഇങ്ങനെ പറയാൻ പറ്റുക എന്നുള്ളത് അത് അള്ളാഹിന്റെ വലിയൊരു തോഫീക്കാണ്. പലപ്പോഴും എന്ത് ചെയ്യും, പലരും സ്വന്തം കോളറാണ് പൊക്കുക, അതെന്റെ കഴിവാണ് അല്ലെങ്കിൽ എന്റെ മികവാണെന്നാ പറയാം. അതേസമയം ദുൽഖർനൈൻ പറഞ്ഞത് ഹാദാ റഹ്മത്തു മിർ റബ്ബി, ഇതെന്റെ റബ്ബിൽ നിന്നുള്ള റഹ്മത്താണ്, അത് അമ്മാന്റെ റഹ്മത്താണ്. കാരണം എന്താ, ഈ പീഡിതരായ ഒരു വിഭാഗം ആളുകളെ മനസ്സിലല്ലേ പീഡകരിൽ നിന്ന് എന്ത് ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു തആല റഹ്മത്ത് ഇതിലൂടെ രക്ഷപ്പെടുത്താനുള്ള ചെയ്തത്, അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. ഫഇദാ ജാ വഅദു റബ്ബി, പക്ഷേ ഇതെത്ര ശക്തിമത്താണെങ്കിലും, ഈ മതിലെത്ര ശക്തിമത്താണെങ്കിലും അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമുണ്ട്, അതാണ് ആ വാഗ്ദാനം വന്നാൽ ജഅലഹു ദക്ക, അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ തകർക്കും. പക്കാന വഅദു റബ്ബി ഹഖ, അള്ളാഹുവിന്റെ വാഗ്ദാനം എന്താണ്, അത് ഹക്കാണ്, അത് സത്യമായിട്ട് തന്നെ പുലരും. അപ്പോ ഈ അണ തകർന്ന് ആ അണക്കപ്പുറത്തുള്ളൊരു വിഭാഗം അണക്ക് ഇപ്പുറത്തേക്ക് ഒഴുകുന്ന ഒരു നാളെ വരാനുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? ഇൻഷാല്ലാഹ് അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.